കേട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ദൈവവചനത്തെ സ്നേഹിച്ച് നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് സമയം വേർതിരിച്ച് കടന്നു വന്നതിൽ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ ക്ലാസുകളുടെ രണ്ടാമത്തെ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹകരമായി കൂട്ടിവരുത്തിയല്ലോ, സ്തോത്രം. ഞാൻ ഒന്നാമത്തെ ദിവസം അർപ്പിച്ചതുപോലെ ഞാനിവിടെ പറയുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. റോമലേഖനത്തെക്കുറിച്ച് പൊതുവായി അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അത് എഴുതിയ എഴുത്തുകാരനെക്കുറിച്ചും അത് ആർക്കയച്ചോ ആ റോമ സഭയെക്കുറിച്ചും ആ സഭയിൽ അന്ന് നിലനിന്നിരുന്ന സാഹചര്യത്തെക്കുറിച്ചും നമ്മൾ ചുരുക്കമായി ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ നേരിട്ട് അതിന്റെ ടെക്സ്റ്റിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ശ്രദ്ധയോടും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസംസാരത്തിലായിരിക്കാം. ലേഖനങ്ങൾ എഴുത്തുകളാണ്, എഴുത്തുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ലേഖനം ശരിക്കും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റ ഇരിപ്പിൽ അതൊന്ന് വായിക്കണം. ഒരധ്യായമൊക്കെ ഇടയ്ക്കൊക്കെ ധ്യാനത്തിന് വായിക്കുന്ന നല്ലതായിരിക്കുമെങ്കിലും പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ഒന്ന് വായിക്കുന്നത് അതിന്റെ ആ യഥാർത്ഥത്തിലുള്ള സംഗ്രഹം ഉൾക്കൊള്ളാൻ, അതിന്റെ വിഷയം ഉൾക്കൊള്ളാൻ സഹായകരമായിരിക്കും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു വീട്ടിലൊരു എഴുത്തയക്കുകയാണെങ്കിൽ തന്നെ നീണ്ട ഒരു എഴുത്താണെങ്കിൽ പകുതി വായിച്ചു വെച്ച തിരക്കുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെച്ചേച്ച് പോയി പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് വന്ന് ബാക്കി വായിക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അതുകൊണ്ട് പിന്നെയും നമ്മൾ ആദ്യ വെള്ളം തുറന്ന് വായിച്ചെങ്കിൽ അതിന്റെ പൂർണ്ണമായ രൂപം കിട്ടുകയുള്ളൂ. ഇതുപോലെയാണ് ലേഖനങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഇരിപ്പിൽ അതൊന്ന് വായിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞില്ല, ഒന്നര മണിക്കൂർ മതി റോമാലേഖനം വായിക്കാം. ആരെങ്കിലും അത് ശ്രമിച്ചോ ശ്രദ്ധിച്ചോ എന്നിരിക്കോ, ഒന്നര മണിക്കൂർ തീർന്നല്ലേ. ഒന്നര മണിക്കൂർ വേണ്ട, ഒരു സക്കലം കുറച്ച് മതി. സ്തോത്രം. വായിച്ചവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എഴുത്തുകൾ എഴുതുന്നതിന് പ്രാചീനകാലത്ത് ഒരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ആ ഫോർമാറ്റ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇന്നും നമ്മൾ ആ ഫോർമാറ്റ് ഏതാണ്ട് തുടരുന്നുണ്ട്. ആര് ആർക്ക് എഴുതുന്നു, പൗലോസ് അത് തുടങ്ങുമ്പോൾ തന്നെ ആര് ആർക്ക് എഴുതുന്നു എന്നുള്ളത് ആ ഫോർമാറ്റിൽ അനുസരിച്ച് തന്നെ അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് തുടരുന്നത്. അതിന്റെ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ പതിനേഴാമത്തെ വാക്യം വരെയുള്ള ഭാഗമാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ടിരിക്കുന്നു. അതിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗം ആര് ആർക്ക് എഴുതുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. റോമാലേഖനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് ആരാണ് എഴുതുന്നത് എന്നവിടെ വിശദീകരിച്ചിരിക്കുന്നു. തനാരാണ് ആരാണെന്ന് പറയുമ്പോൾ അതിന് കൂടെ ചേർത്ത് അല്പം വിശദീകരണം പറയുന്നുണ്ട്. അത് പ്രധാനമാണ്, നമുക്ക് വിശദമായിട്ട് പിന്നെ ചിന്തിക്കാം. ഇനി ആർക്കാണ് എഴുതുന്നതെന്ന്, റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തെ തന്നെ അല്പം കൂടെ വിശദീകരിക്കുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മളെപ്പോഴും ഒരു എഴുത്തി തുടങ്ങുമ്പോൾ ഒരു ഗ്രീറ്റിംഗ്സ് പറയുമല്ലോ, ഒരു വന്ദനം. അതാണ് പ്രത്യേകമായ വന്ദനസ്വരമാണത്. നമുക്കതിന്റെ പ്രാധാന്യത്തിലേക്കും അതിന്റെ പ്രസക്തിയിലേക്കും നമുക്ക് അല്പം വിശദമായി ചിന്തിക്കാനുണ്ട്. എന്നിട്ട് അല്പം കൂടി വിശദീകരിക്കുകയാണ്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇൻട്രൊഡക്ടറി പാർട്ട്. ആര് ആർക്കെഴുതുന്നു, പിന്നെ വന്ദനവും. അത്രയും എഴുതുന്ന കൂട്ടത്തിൽ ആരാണ് എഴുതുന്നതെന്നുള്ളതിന് ഒരല്പം വിശദീകരണം, ആർക്കാണ് എഴുതുന്നതിനുള്ള അല്പം വിശദീകരണം. ഇത്രയും ഉൾപ്പെട്ട് കഴിയുമ്പോൾ ആ ഭാഗമായി. ഇനി അതിന് പതിനേഴാമത്തെ വാക്യം വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ സബ്ജക്ട് മാറ്റർ എന്താണെന്നുള്ളത് പറയും. നമ്മളാണെങ്കിൽ ഒരു എഴുത്ത് എഴുതുമ്പോൾ, ഇപ്പോൾ ഒരു ഒഫീഷ്യൽ എഴുത്ത് ആണെങ്കിൽ ഫ്രം ലെറ്റർ കേഡ് കാണുമ്പോഴേ അറിയാം ഫ്രം ആരാണെന്നല്ല. അല്ല ലെറ്റർ കേഡ് അല്ല, ഒരു പ്ലെയിൻ പേപ്പറിൽ എഴുതുന്നെങ്കിൽ നമ്മൾ ഫ്രം എന്നുള്ളത് ആദ്യം എഴുതും. ആരെഴുതുന്നു, ആർക്കാണ് എഴുതുന്നത്, ടു, സോ ആൻഡ് സോ. എന്നിട്ട് അതിന് താഴെ നമ്മൾ സബ്ജക്ട് എന്താണെന്ന് എഴുതും, ഇന്ന വിഷയം. അതുപോലെ തന്നെയാണ് അതിന്റെ എട്ടാമത്തെ വാക്യം മുതൽ പതിനേഴാമത്തെ വാക്യം വരെ താൻ എന്തിനെ കുറിച്ച് എഴുതാൻ പോകുന്നു എന്നുള്ള സബ്ജക്ട് മാറ്ററിന്റെ ഒരു സിനോപ്സിസ്, ഒരു ചുരുങ്ങിയ ഒരു ചിത്രമാണ് നമുക്ക് എട്ടാം വാക്യം മുതൽ പതിനേഴാം വാക്യം വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് മടങ്ങി വരാം. മടങ്ങി വന്ന് ഏറെ ആദ്യം മുതലുള്ള ഈ ഭാഗത്ത് അല്പം കൂടെ ചിന്തിക്കാം. ഈ ഭാഗത്ത് മൊത്തത്തിലെടുക്കുമ്പോൾ ഇതിനെ മൂന്നായി തിരിച്ചിരിക്കുന്നു എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിന്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗത്ത് പൗലോസും സുവിശേഷവും എന്നുള്ളതാണ് പ്രധാന വിഷയം. അതിന് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗത്ത് പൗലോസും റോമായിലെ സഭയും തമ്മിലുള്ള ആ ബന്ധം, താനവിടെ പോയിട്ടില്ല, ആ സഭ അദ്ദേഹം സ്ഥാപിച്ചതല്ല, എങ്കിലും റോമായിലെ സഭയെക്കുറിച്ച് തനിക്കൊരു ബന്ധമുണ്ട്, ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്, ആ ബന്ധം എന്താണെന്നുള്ളത് വിശദീകരിക്കുന്നു. അതിനുശേഷം പതിനാലാം വാക്യം മുതൽ പതിനേഴാം വാക്യം വരെയുള്ള ഭാഗത്ത് പൗലോസും സുവിശേഷീകരണവും എന്നുള്ളതാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇനി ഈ ഓരോ ഭാഗത്തെക്കുറിച്ചുമുള്ള വിശദീകരണം നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കാം. ഇതിൽ സുവിശേഷം, പൗലോസും സുവിശേഷവും, പൗലോസും റോമാസഭയും, പൗലോസും സുവിശേഷീകരണവും, ഈ മൂന്ന് ഭാഗങ്ങളാണെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. ഇനി തുടങ്ങുന്നത് തന്നെ, മലയാളത്തിൽ ഈ തർജ്ജമ തുടങ്ങുന്നത് തന്നെ വളരെ ശ്രദ്ധേയമാണ്. ദൈവം എന്ന വാക്കുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. മറ്റ് പല തർജ്ജമകളും അങ്ങനെയല്ല. എന്നാൽ ഇത് പ്രധാനമാണെന്ന് പറയാൻ ഒരു കാര്യമുണ്ട്. ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ദൈവം എന്ന വാക്ക് തന്നെയാണ്. ദൈവം, പൗലോസ് പുസ്തകം എഴുതിയിരിക്കുന്ന മറ്റേത് ലേഖനത്തെക്കാളും ദൈവം എന്ന വാക്കിന് വളരെ പ്രാധാന്യം ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകം തുടങ്ങുന്നതിന് ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് പോലെ തന്നെ ദൈവം എന്ന ആ വാക്കിന് വളരെ പ്രാധാന്യം ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ മലയാളം തർജ്ജമ വളരെ നന്നായിരിക്കുന്നുവെന്ന് നമുക്ക് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും നമ്മൾ മലയാളം തർജ്ജമയെ സംബന്ധിച്ച് വേദപുസ്തകത്തിന് മലയാളം തർജ്ജമയെ കുറഞ്ഞതായി കാണാൻ പാടില്ല. വേദപുസ്തകത്തിന്റെ തർജ്ജമകളിൽ വളരെ മെച്ചപ്പെട്ട തർജ്ജമകളിൽ ഒന്ന് തന്നെയാണ് മലയാളം തർജ്ജമ. സന്ദർഭം അനുസരിച്ച് ഞാൻ അല്പം കാര്യം പിന്നെ അതിനെക്കുറിച്ച് പറയാം. എന്നിട്ട് ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ആ പ്രസ്താവനയിൽ തന്നെ വിശദീകരിച്ചിരിക്കുകയാണ്. തന്റെ പുത്രൻ ദൈവപുത്രനാണ് ദൈവത്വം. പിന്നെ നമ്മുടെ കർത്താവാണ്, കർത്താവ് ലോകത്തിൽ വന്ന് യാഗമായതുകൊണ്ടാണ് നമ്മുടെ കർത്താവായി തീരാൻ ഇടയായി തീർന്നത്. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ സുവിശേഷത്തിന്റെ പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ടും ആറ് വസ്തുതകളാണ് സുവിശേഷത്തിന്റെ പ്രത്യേകതകളായി പൗലോസ് ലീഹ ഇവിടെ പറയുന്നത്. ഒന്നാമത്തത്, അത് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. സുവിശേഷത്തിന്റെ ഉറവിടം ദൈവമാണ്. സുവിശേഷത്തിന്റെ ഉറവിടം ദൈവമാണ്. പാപത്തിൽ വീണുപോയ മനുഷ്യരെല്ലാരും കൂടി, ദൈവമേ ഞങ്ങൾ വളരെ സങ്കടത്തിലും കഷ്ടത്തിലുമാണ്, ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞൊരു നിവേദനം അർപ്പിച്ച് കഴിഞ്ഞ് ആ നിവേദനത്തിന് മറുപടി എന്നോണം രക്ഷാപദ്ധതി ഒരുക്കുകയായിരുന്നില്ല. സുവിശേഷത്തിന് ഇനീഷ്യേറ്റീവ് വന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ സുവിശേഷം, സ്തോത്രം, അത് ദൈവം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അനാദിയിലെ നിർണയം ദൈവസഭയായിരുന്നു എന്നുള്ളത് എഫേസ്യരിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാതൊന്നെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം സഭയെ മുൻകാണുകയും ആ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി ഓരോ ചുവടുകളും എടുക്കുന്നതാണ് നാം തിരുവചനത്തിലെ ഏടുകളിൽ പരിശോധിച്ചാൽ കാണുന്നത്. അപ്പോൾ സുവിശേഷം ദൈവത്തിന്റെ ഇനീഷ്യേറ്റീവായിട്ട്, ദൈവം ഉറവിടമായിട്ടുള്ളതാണ്, ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. ആ വാഗ്ദത്തം വിശുദ്ധ രേഖകളിൽ, വിശുദ്ധ രേഖകൾ എന്ന് പറയുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ രേഖകളിൽ ഇത് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം മുതലേ സുവിശേഷം നമുക്ക് കാണാൻ കഴിയും. പാപം ചെയ്ത മനുഷ്യനോട് ദൈവം ആദ്യം കൊടുക്കുന്ന വാഗ്ദത്തം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നാണ്. പ്രോട്ടോ ഇവാംഗേലിയോൺ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. സുവിശേഷത്തിന്റെ പ്രഥമ ദൗത്യം, സുവിശേഷത്തിന്റെ ആദ്യത്തെ ബീജം, ദ സീഡ് ഓഫ് ദ ഗോസ്പൽ നമുക്ക് ആ ഭാഗത്ത് കാണാം. മാത്രമല്ല, നാം ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ തിരുവെഴുത്തിൽ പഴയ നിയമ തിരുവെഴുത്തുകളിൽ മുഴുവൻ സുവിശേഷത്തിന്റെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ വിവരണം കാണാൻ കഴിയുമെന്ന് അതിന്റെ ഒടുവിലത്തെ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്കത് തെളിവായി കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ അവരോട് യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളിൽ മോശയുടെ ന്യായപ്രമാണം തോറ എന്നാണ് അതിന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് തോറയിലുണ്ട്. അടുത്തത് പ്രവാചക പുസ്തകങ്ങൾ, അതിന് നെവീം എന്ന് പറയും, നബിമാർ എഴുതിയത്, പ്രവാചകന്മാർ എഴുതിയത്. പ്രവാചക പുസ്തകങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അടുത്തത് സങ്കീർത്തനങ്ങൾ, അതും പ്രവചന ഭാഗമായിട്ട് നമുക്ക് എടുക്കാമെങ്കിലും അതിനെ പഴയ നിയമ പഠിതാക്കൾ മൂന്നാമതൊരു ഡിവിഷനായിട്ടാണ് കണ്ടിരുന്നത്, അക്കത്തിവിം എന്ന് പറയും. ഈ പഴയ നിയമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തു എന്ന് പറയുന്ന ആശയം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും മൂല്യമുള്ള ഭാഗങ്ങൾ നമുക്ക് ലഭിക്കയില്ല. വെറും ചരിത്രവും ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ന്യായപ്രമാണത്തോട് ഇടപെടുന്നതും അതിൽ മനുഷ്യൻ പരാജയപ്പെടുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ അവിടെ എല്ലാം പ്രത്യാശ നൽകുന്ന വാക്ക് യേശു ക്രിസ്തു എന്നുള്ള വാക്കാണ്. സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്തതും വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പൂട്ടി വാഗ്ദത്തം ചെയ്തത്, പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇന്നും പ്രവാചക ശബ്ദത്തിൽ ഏറ്റവും പ്രധാനമായി നിഴലിച്ചു നിൽക്കേണ്ടത് രക്ഷാസംബന്ധമായ സന്ദേശമായിരിക്കണം, ആത്മീക വിഷയങ്ങളായിരിക്കണം പ്രവാചകന്മാരുടെ വാക്കുകളിൽ നിഴലിച്ചു നിൽക്കേണ്ടത്. സ്തോത്രം. മറ്റ് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുണ്ട്. അവിടെ ഞാൻ അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രവാചകന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകളിൽ പ്രവചിച്ചു. അങ്ങനെ ദൈവം പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം. സ്തോത്രം. രണ്ടാമത് സുവിശേഷത്തെ കുറിച്ച് പറയുന്ന വസ്തുതയാണ് വിശുദ്ധ രേഖകളിൽ മുന്നറിയിക്കപ്പെട്ടത്. ഉറവിടം ദൈവമാണെങ്കിൽ പഴയ നിയമത്തിലുള്ള സാക്ഷ്യം അതിനുണ്ട്. മൂന്നാമത് സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് ക്രിസ്തു യേശുവിനെ സംബന്ധിച്ചുള്ളതാണ്. സുവിശേഷത്തിന്റെ വിഷയം യേശു ക്രിസ്തുവാണ്. പ്രശ്നപരിഹാരം എന്നുള്ളതല്ല, പാപപരിഹാരം എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ കേന്ദ്രമെന്ന് മറന്നു പോകരുത്. ഇന്ന് പലപ്പോഴും നമ്മൾ സുവിശേഷ സന്ദേശം പറയുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഒറ്റമൂലി പോലെ അതിനെ അങ്ങ് അവതരിപ്പിച്ചു പോകാറുണ്ട്. അത് ശരിയല്ല. പാപപരിഹാരത്തിനുള്ള രക്ഷാസന്ദേശമാണ് സുവിശേഷം എന്ന കാര്യം മറന്നു പോകരുത്. യേശു ക്രിസ്തു മനുഷ്യനെ പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പാപപരിഹാരവും ആത്മരക്ഷയുമാണ്, പ്രശ്നപരിഹാരമല്ല. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ് സുവിശേഷം. അതുകൊണ്ടാണല്ലോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് സുവിശേഷത്തിന്റെ കേന്ദ്രം, അത്ഭുതം ചെയ്യുന്നവനല്ല. സ്തോത്രം. സുവിശേഷത്തിന്റെ കേന്ദ്രം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അടുത്തത് സുവിശേഷത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ചാണ്. സകല ജാതികൾക്കും സുവിശേഷത്തിലൂടെ രക്ഷയുണ്ട്. ഒരു ചെറിയ കൂട്ടത്തിന് മാത്രമല്ല, സകല ജാതികൾക്കും. യെശയ്യാവിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് വാദി കെട്ടുന്നത് കാണാം. വരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം കടിഞ്ചുവപ്പായതിനാൽ ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ആയിരുന്നാലും തവളപ്പഞ്ഞ് പോലെയാക്കാം. ദൈവം മനുഷ്യനോട് വാദം കിട്ടും, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിനേക്കാൾ പാപം ചെയ്യാൻ മനുഷ്യ നിനക്ക് കഴിയുമോ? യേശുവിന്റെ പ്രായച്ചിത്ത യാഗത്താൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പാപമില്ല, യേശുവിനെ രക്ഷിക്കാൻ കഴിയാത്ത പാപിയുമില്ല. അതാണ് സകല ജാതികൾക്കും രക്ഷ. സുവിശേഷം ഒരു ചെറിയ കൂട്ടത്തിന്റെ കുത്തകയല്ല. അടുത്തത് സുവിശേഷത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിന്റെ അനുസരണം അതിലുണ്ടാകണം. വിശ്വസിക്കുന്നവൻ അനുസരിക്കണം, അതാണ് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശ്യം. സ്തോത്രം. അടുത്തത് ദൈവനാമത്തിന്റെ മഹത്വമായിരിക്കണം അതിന്റെ ലക്ഷ്യം. തന്റെ നാമത്തിനായിട്ട്, സ്തോത്രം, നമ്മൾ വായിച്ച ഭാഗത്തുണ്ട്, തന്റെ നാമത്തിനായിട്ട്. ഓക്കെ, ഇത്രയും പ്രത്യേകതകൾ, ഈ ആറ് പ്രത്യേകതകൾ സുവിശേഷത്തിന്റെ പൗലോസ് ഈ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അതിൽ ഓരോന്നും നമുക്ക് വിശദമായി അല്പാൽപ്പം ചിന്തിക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അരുചി അങ്ങോട്ട് കിട്ടുകയുള്ളൂ. സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ദൈവം വാഗ്ദത്തം ചെയ്ത സുവിശേഷം, ആ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലൻ യേശു ക്രിസ്തുവിന്റെ ദാസൻ. ഇനി അടുത്തത് പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന കാര്യമാണ്, നമ്മളത് കണ്ടല്ലോ. പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന കാര്യത്തിൽ ഒന്നാമത് സുവിശേഷത്തിനായി വിളിക്കപ്പെട്ടു. ക്ലേറ്റോസ് എന്ന ഗ്രീക്ക് പദമാണ് വിളിച്ചു. രണ്ടാമത് പൗലോസ് പറയുന്നു ഇതിനായി മാത്രം വേർതിരിക്കപ്പെട്ടു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഗ്രീക്കിൽ, കൊയിനെ ഗ്രീക്കിൽ ഈ ഭാഗം വായിച്ചാൽ വളരെ കാവ്യഭംഗിയുള്ളതാ. പ്രോസ് എന്നതിനേക്കാൾ ഇത് പോയമാ മൂലകൃതിയിൽ എന്നാണ് കമന്റേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഭാഷയാ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്കൊക്കെ വലിയ പ്രാസ ഭംഗിയും വലിയ ചേർച്ചയും ലുസിക് സ്റ്റൈൽ, ഓയിലി ഗ്ലിബ് ലാംഗ്വേജ്, വളരെ മനോഹരമായ ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഒരു പ്രത്യേക പ്രയോഗം കാണാം. ഇബ്രായ ഭാഷയിൽ പ്രാസ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ പ്രാസ് എന്ന എബ്രായ രൂപത്തിൽ നിന്നാണ് പരീശൻ എന്ന വാക്ക് വന്നത്. പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് പരീശനാണ്, അദ്ദേഹം പരീശനായിരുന്നു. ഒരു കാലത്ത് പരീശൻ എന്ന നിലയിൽ ന്യായപ്രമാണത്തിന്റെ പ്രചാരണത്തിനും വ്യാഖ്യാനത്തിനും വേണ്ടി പൗലോസ് വേർതിരിക്കപ്പെട്ടവനായിരുന്നു, പരീശനായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം വേറൊന്നിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുക. എന്തിനാ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്? സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അഫോറിസ് മെനോസ് എന്നാണ് മൂലകൃതിയിൽ അതിനുള്ള വാക്ക്. അഫോറിസ് മെനോസ്, ഇത് പരീശൻ എന്നുള്ളതുമായി ആ മൂലവാക്കുമായി വളരെ ആ എബ്രായ വാക്കുമായും ബന്ധപ്പെട്ടതാണ് ഈ ഗ്രീക്ക് വാക്ക്. ഉച്ചാരണത്തിൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. താൻ ഒരിക്കൽ പരീശനായി ന്യായപ്രമാണത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്നു, എന്നാൽ ഇന്ന് താൻ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അഫോറിസ് മെനോസ്. സ്തോത്രം. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. പണ്ട് താൻ ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലിനായി വേർതിരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ കർമാധാരത്തിന്റെ നിയമാവലികൾ മനുഷ്യനെ പഠിപ്പിച്ചിരുന്ന പഴയ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവൃത്തികളുടെ ന്യായപ്രമാണത്തിൽ നിന്നും വിശ്വാസത്തിന്റെ സുവിശേഷത്തിനായി താൻ വേർതിരിക്കപ്പെട്ടു. ഇത് രണ്ടും ആ തുടക്കത്തിൽ തന്നെ ആ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ന്യായപ്രമാണവും വിശ്വാസവും, പ്രവൃത്തിയും വിശ്വാസവും, ആ തുടക്കത്തിൽ തന്നെ അത് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൂലകൃതിയിൽ വായിക്കുന്ന ആർക്കും ആ പ്രത്യേക ആ ധ്വനി ശ്രദ്ധിക്കാതെ ഇരിക്കാൻ കഴിയില്ല. അത്രമാത്രം ഭംഗിയായ നിലയിലാണ് പൗലോസ് ലിഹ അത് അവിടെ എഴുതിയിരിക്കുന്നത്. സുവിശേഷത്തിനായി തന്നെ വേർതിരിച്ച് വിളിക്കപ്പെട്ടു. അടുത്തത് അദ്ദേഹം തന്നെ കുറിച്ച് അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനാ, ദൈവം തന്നെ അതിനായി അയച്ചിരിക്കുകയാണ്. അടുത്തത് തന്നെ കുറിച്ച് തന്നെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളതിന് മൂലകൃതി ഉപയോഗിച്ചിരിക്കുന്നത് ഡുലോസ് എന്ന ആ ദാസൻ എന്നുള്ള വാക്കിനേക്കാൾ അടിമ എന്ന വാക്ക് പറയണം. അടിമയാണ്. ഒരു കാര്യത്തിനായി മാത്രം താൻ വേർതിരിച്ച് വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ കാര്യത്തിൽ തന്റെ സ്വന്തം താല്പര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരടിമയെ പോലെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമകളാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ ഇച്ഛാശക്തി ആ സാഹചര്യത്തിൽ പോലും ആദരിക്കുന്നു എന്നുള്ളതാ. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിലും നമുക്കൊരു ഇച്ഛാശക്തി ദൈവം തന്നിരിക്കുക, നമുക്കൊരു സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുക. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്, ഒരു വലിയ പദവിയാണ് നമ്മുടെ ഇച്ഛാശക്തി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡുലോ, പക്ഷെ ആ സമയം തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ഡുലോസാണ്, നമ്മൾ അടിമകളാണ്. സ്തോത്രം. അടുത്തത് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ വിശ്വാസത്തിനും അനുസരണത്തിനുമായി തൻ കൃപയാൽ അപ്പസ്തോലത്വം പ്രാപിച്ചു. തന്നെ ഏത് ഭാഗത്തിൽ സുവിശേഷീകരണത്തിൽ ഏത് ഭാഗത്തിനായിട്ടാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. ജാതികളുടെ അപ്പസ്തോലൻ, ഏത് സുവിശേഷീകരണ ഭാഗമാണ് ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നന്നായി അറിയാമായിരുന്നു. കർത്താവിന് വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ ബോധം ഉണ്ടായിരിക്കണം. ഏത് കാര്യമാ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള നല്ല ബോധം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ശുശ്രൂഷയിൽ നമുക്ക് പ്രയോജനപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. അടുത്തത് അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, യവനന്മാർക്കും ബർബരന്മാർക്കും ജാതികൾക്കും ബുദ്ധിഹീനർക്കും താൻ കടക്കാരനാണ്. നമുക്ക് താഴ്ത്തു വരുന്ന ഭാഗത്ത് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചിന്തിക്കാനുണ്ട്. അടുത്തത് അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യം, സുവിശേഷം അറിയിപ്പാൻ തന്നാലാവോളം താൻ ഒരുക്കമുള്ളവനാണ്. അടുത്തത് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവനാണ്, കാരണം താൻ അതിന്റെ ശക്തി കണ്ടറിഞ്ഞവനാണ്. ഈ വസ്തുതകൾ ഈ ഭാഗത്ത് കാണുന്ന ആ വസ്തുതകളെല്ലാം ഞാൻ ഫാക്റ്റ് ആയിട്ട് നമ്പർ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ ആദ്യം അങ്ങ് പറയുക. പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിന്റെ കൂടുതൽ വിശദീകരണമായ പഠനത്തിലേക്ക് നമുക്ക് കടക്കണം. സ്തോത്രം. പക്ഷേ ഞാൻ മുമ്പോട്ട് പോകുന്നു. സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലിനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും. ഇന്ന് രാവിലെ ഇത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നി. നമ്മള് ദൈവത്തിന് പ്രിയരാണ്, ദൈവമക്കൾ ദൈവത്തിന് പ്രിയരാണ്. ഈ പ്രിയർ എന്നൊക്കെ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ സകല സൃഷ്ടിയോടും കരുണയുള്ളവനാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. എന്നാൽ മനുഷ്യവർഗത്തിന് മാത്രമായുള്ള ഒരു പദവിയുണ്ട്, അത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു, മനുഷ്യനെ മാത്രം സ്നേഹിക്കുന്നു. മറ്റൊന്നിനെയും ദൈവം സ്നേഹിക്കുന്നില്ല, മറ്റാരെയും ദൈവം സ്നേഹിക്കുന്നില്ല, ദൂതന്മാരെ പോലും ദൈവം സ്നേഹിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13 സ്നേഹത്തിന്റെ നിർവചനം കാണാം. ഞാൻ പറയുന്നത് വിശദീകരിക്കാം. 1 കൊരിന്ത്യർ 13 സ്നേഹം എന്താണെന്ന് ഓരോ സ്ത്രീ അവിടെ നിർവചനം പറയുമ്പോൾ, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, തീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം ഒരു നാളും മുതിർന്നു പോകില്ല. ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. സ്തോത്രം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഏത് കുറ്റം ചെയ്താലും മാപ്പ് കിട്ടുന്ന ഒരു കോടതിയുണ്ടെന്ന്. അമ്മയുടെ ഹൃദയം, അമ്മയുടെ ഹൃദയത്തിന്റെ നിയമം സ്നേഹമാണ്. സ്തോത്രം. ദോഷം അമ്മയുടെ ഹൃദയത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹമെങ്കിൽ ദൂതന്മാരോട് ആ ബന്ധമുണ്ടോ? ദൂതപ്രമുഖനായിരുന്ന ലൂസിഫർ ഒരു തെറ്റ് ചെയ്തു. പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ആദ്യം ചെയ്ത തെറ്റ്, ആദ്യം ചെയ്ത തെറ്റ് തന്നെ ദൈവം അതിനെ മുഴുവൻ ഗൗരവത്തിലും കണക്കിട്ടു. കണക്കിട്ട് അവരെ എന്നും നീക്കുമായി പുറംതള്ളി. ലൂസിഫറിനെയും അവനോടുകൂടി ആ മത്സരത്തിൽ പങ്കാളികളായ ദൂതന്മാരെയും എന്നും നീക്കുമായി പുറംതള്ളി. മടങ്ങി വരാൻ ഒരു കിളിവാതിൽ പോലും തുറന്നുകൊടുത്തില്ല. അവർക്ക് വേണ്ടിയാണ് നരകമൊരുക്കിയത്. അതാണ് മത്തായി 25:41 നമ്മൾ വായിക്കുന്നു, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. അവർക്ക് വേണ്ടി നരകമൊരുക്കിയപ്പോൾ, സ്തോത്രം, ആദാമ്യവർഗം പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി വേറെ ഒരു നരകമൊരുക്കുകയായിരുന്നില്ല, അവർക്ക് വേണ്ടി കാൽവറി ഒരുക്കി. കാൽവറി ഒരുക്കി, സ്തോത്രം. അതാണ് ദൈവം തന്റെ സൃഷ്ടികളിൽ ഒരൊറ്റ സൃഷ്ടിയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, അത് മനുഷ്യനെയാണ്. വേറെ ദൈവം സ്നേഹിക്കുന്നില്ല. തന്നെ സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്നു, പക്ഷെ സ്നേഹം നമുക്ക് മാത്രമാണ്. മനുഷ്യവർഗത്തിന് പൊതുവായി അറിയിക്കാൻ കഴിയുന്ന സ്നേഹമാണെങ്കിൽ അതിൽ ദൈവസ്നേഹത്തെ അംഗീകരിച്ച് ദൈവകൃപയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട് സ്വയം കർത്താവിനായി സമർപ്പിക്കുന്നവരെ ദൈവം പ്രിയപ്പെടുന്നു. ഇപ്പോൾ റോമയിൽ ദൈവത്തിന് പ്രിയരും എന്ന് പറയുമ്പോൾ സ്തോത്രം എത്ര ചുവട് അങ്ങോട്ട് നീങ്ങിയതാ. സകല സൃഷ്ടിയോടും കരുണ, നമ്മൾ ആ കൂട്ടത്തിലല്ല. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കും. നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിൽക്കുന്നില്ല, അത് സകല സൃഷ്ടിയോടും തോന്നുന്ന കരുണയിൽ മാത്രമേ ഉള്ളത്. അടുത്ത ചുവടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്തോത്രം മനുഷ്യകുലത്തെ മുഴുവൻ ദൈവം സ്നേഹിക്കുന്നു, ദോഷം കണക്കിടാതെ സ്നേഹിക്കുക, സ്തോത്രം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 23:37 വായിക്കുമ്പോൾ യേശു ക്രിസ്തു യെരുശലേം നഗരത്തെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളുണ്ട്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സില്ല. നോക്ക, നീ ഇതൊക്കെ ചെയ്തു, നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിഞ്ഞു, ഇതൊക്കെ ചെയ്തു, മത്സരിച്ചു പോയെങ്കിൽ ഇപ്പോഴും എനിക്കുള്ള താല്പര്യം എന്താ? നീ കടന്നു വരുമെങ്കിൽ കോഴി തന്നെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ ചേർക്കുന്നത് പോലെ ഇതിനെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സാ, സ്തോത്രം. അപ്പൊ സ്നേഹം അത്രമാത്രം ഓൾ പെർവൈഡിങ്, ഓൾ എംബ്രേസിങ് റിലേഷൻഷിപ്പാണ്, സ്തോത്രം. എന്നാൽ ആ സ്നേഹത്തെ അംഗീകരിച്ച് ആ ചിറകടിക്കുള്ളിലേക്ക് ചേർന്ന് വന്നവരെ വിളിക്കുന്ന ഒരു പേരാണ് പ്രിയർ, സ്തോത്രം. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്, സ്തോത്രം. വേർതിരിക്കപ്പെട്ടവരാ. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹഗിയോസ് എന്നാണ് വാക്ക്, മൂലസ്ഥിതിയിലെ വാക്ക്. ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം, സ്തോത്രം. ഒരു കാര്യത്തിനായി മാത്രം വേർതിരിക്കപ്പെട്ടവൻ. ശുദ്ധം എന്നുള്ളതിന്റെ എതിർപദം അശുദ്ധം എന്നാണ്. വിശുദ്ധം എന്നതിന്റെ എതിർപദം സാമാന്യം എന്നാണ്. സാമാന്യം ഹെസ്കേലിന്റെ പുസ്തകം എന്റെ 23:24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 1 Samuel 21:4 വായിക്കുമ്പോൾ അവിടെയുണ്ട്. വിശുദ്ധം എന്നതിന്റെ എതിർപദം സാമാന്യം എന്നാണ്. സ്തോത്രം. വേർതിരിച്ചു വിളിക്കപ്പെട്ട വിശുദ്ധൻ എന്ന് പറയുമ്പോൾ സാമാന്യക്കാരല്ല എന്ന കാര്യം മറന്നു പോകരുത്.
നമ്മൾ സാമാന്യമായതിലേക്ക് തിരിഞ്ഞു പോയാലും നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും. സ്തോത്രം. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു എന്ന് വിശ്വസിക്കട്ടെ. വേർതിരിച്ചു വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് അവരാ ദൈവത്തിന് പ്രിയരായിരിക്കുന്നവർ. സ്തോത്രം. ലോകത്തിന്റെ അഴുക്ക് ചാലിൽ നിന്ന് അവന്റെ സന്നിധിയിലേക്ക് വന്ന് അവന്റെ തിറകടിയിൽ ചേർന്നിരിക്കുന്ന വിശുദ്ധന്മാർ. സ്തോത്രം. വേർതിരിക്കപ്പെട്ടവർ. അതെ, അവിടെ ഞാൻ നിൽക്കുന്നില്ല, മുമ്പോട്ട് പോകട്ടെ. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് ആയ എല്ലാവർക്കും എഴുതുന്നത്. നമ്മൾ ചുമ്മാതം കയറി ചെന്നല്ല, വിളിച്ചതാ. നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് സഭ എന്ന വാക്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹമത. ആ വാക്കിന്റെ തന്നെ അർത്ഥം എക്ലീശിയ. ആ വാക്കിന്റെ അർത്ഥം അതാ. നമുക്കറിയാം ഗ്രീസിൽ ഒത്തിരി സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഓരോ സിറ്റി സ്റ്റേറ്റും ഓരോ സോവറിൻ യൂണിറ്റ് ആയിരുന്നു. അവർക്ക് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ആ സിറ്റി സ്റ്റേറ്റിൽ പെട്ട പ്രമുഖരായ ആളുകൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടും. ഡയറക്ട് ഡെമോക്രസി, നേരിട്ടുള്ള ഭരണമാണ്. എല്ലാവരും കൂടെ കൂടി ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിന് വേണ്ടി ഘോഷകൻ നടന്ന് കാഹളം മുഴക്കും. കാഹളം മുഴക്കുമ്പോൾ എല്ലാ ആളുകളും ഒരു പ്രത്യേക സ്ഥലത്ത്, നിയമിക്കപ്പെട്ട സ്ഥലത്ത് വന്നു കൂടണം. ആ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വന്നു കൂടുന്നതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാനാ. അങ്ങനെ ഒരു കാര്യത്തിനായി വിളിച്ച് വേർതിരിച്ച് ഒരിടത്ത് കൂട്ടുന്ന ആ കൂട്ടത്തിന് പറഞ്ഞിരുന്ന പേരാണ് എക്ലീശിയ. അതേ വാക്കാണ് സഭ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിന്റെ ഇനീഷ്യേറ്റീവ് ദൈവത്തിൽ നിന്നാ വന്നു. ഞാൻ പറഞ്ഞത് മറക്കരുത്. ദോഷം. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് എന്നല്ല. വേദപുസ്തകത്തിൽ ദൈവത്തെ തേടുന്ന മനുഷ്യനെ അല്ല, മനുഷ്യനെ തേടുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കി എല്ലാ മതങ്ങളിലും ദൈവത്തെ തേടുന്ന മനുഷ്യനാണ്. പക്ഷെ ഇവിടെ മനുഷ്യനെ തേടുന്ന ദൈവം, മനുഷ്യനെ ദൈവം വിളിക്കുക. സ്തോത്രം. വേദപുസ്തകത്തിലെ ആദ്യത്തെ വിളി, മനുഷ്യ നീ എവിടെ എന്ന. സ്തോത്രം. നീ എവിടെ ഇന്നും ചോദിച്ചോണ്ടിരിക്ക. നീ എവിടെ, നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അടിയൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ അവനെ വേർതിരിക്കും. ആ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുന്നവനാണ് വേർതിരിക്കപ്പെടുന്നത്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. മാത്രം മറുത്തു പറയുന്നവരും മത്സരികളും ആ ജനത്തിനടുത്തേക്ക് ഇടപെടാതെ എന്റെ കൈകൾ നീട്ടി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളി കേൾക്കണം. വിളി കേട്ട് വേർതിരിക്കപ്പെടണം. സ്തോത്രം. അങ്ങനെ വിളിച്ച വേർതിരിക്കപ്പെട്ടവരാണ് പ്രിയര്. ബാക്കിയുള്ളവർ ആ വിളിയുടെ പരിധിയിലുള്ളവരെല്ലാം സ്നേഹത്തിന്റെ പരിധിയിലുള്ളവരാ. നമ്മളെല്ലാം ആ സ്നേഹത്തിന്റെ പരിധിയെ ഉള്ളിലോട്ട് കടന്നു ചെന്ന് ആ പ്രിയരും വേർതിരിക്കപ്പെട്ടവരുമായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. അടുത്തത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ വന്ദന സ്വരം ശ്രദ്ധേയമാണ്. അതായത് ഗ്രീക്കുകാര് റോമാക്കാരുമൊക്കെ അവര് ഗ്രീറ്റ് ചെയ്യുമ്പോൾ, വന്ദനം പറയുമ്പോൾ പറഞ്ഞിരുന്ന വാക്ക് ഖൈറേ എന്നാണ്. ഖൈറേ, ഖൈറേ എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം സന്തോഷിക്കുക, റിജോയിസ് എന്ന വാക്കിന്റെ അർത്ഥം. ഖൈറേ, യു റിജോയിസ് കാണുമ്പോൾ പറയുന്നത് അങ്ങനെ ആയിരുന്നു അവര്. അതിൽ നിന്നാണ് ഖാരിസ് എന്ന വാക്ക് വന്നത്. എന്നാൽ യഹൂദന്മാർ അവർ പരസ്പരം കാണുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഷാലോം ലീക്കി എന്ന്. ഷാലോം ലീക്കി, ഷാലോം ലീക്കി എന്ന് പറഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഹൈവേ എന്ന് ആ വാക്കും ഷാലോം ലീക്കി എന്നുള്ളതിനെ ആ ഷാലോമും കൂടെ കൂട്ടിച്ചേർത്തു. ഹൈവേ എന്ന വാക്കിൽ നിന്നാണ് കൃപ എന്ന വാക്കുണ്ടായത്. കാരിസ്, കൃപ. ശാലോം എന്ന യഹൂദന്മാരുടെ മീറ്റിംഗ്സിൽ നിന്നാണ് സമാധാനം എന്ന വാക്ക്. ശാലോം എന്ന വാക്കിനർത്ഥം സമാധാനം എന്ന്. അപ്പോൾ കൃപയും സമാധാനവും എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ വന്ദന സ്വരവും യഹൂദന്മാരുടെ വന്ദന സ്വരവും കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു കോമ്പിനേഷനാണ് സ്തോത്രം പൗലോസ് ലീഹ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയും സമാധാനവും ദൈവസഭയിൽ ഈ രണ്ട് ഗ്രൂപ്പ് കൂട്ടവും ഒരുമിച്ച് ചേർന്നിരിക്കുക. ഏതാ രണ്ട് കൂട്ടരെ? സ്തോത്രം. യഹൂദനും ജാതികളും. സ്തോത്രം. യഹൂദനും ജാതികളും ഒരുമിച്ച് കൂടിച്ചേർന്ന പുതുമനുഷ്യനായി തീർന്ന ദൈവസഭയിൽ ഇവരുടെ രണ്ടുപേരുടെയും വന്ദനസ്വരങ്ങൾ ഒരുമിച്ച് കൂടിച്ചേർന്ന ഒരു വന്ദനസ്വരം പൗലോസ് ലീഹ ഉപയോഗിച്ചിരിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല, ഇത് പഴയ നിയമത്തിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 6-ാം അധ്യായം, സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ ഇതേ 25-26 വാക്യം ഒന്ന് വായിക്കാമോ? സംഖ്യാപുസ്തകം 6-ാം അധ്യായം 25-26 വാക്യത്തിൽ കൃപയെന്നും സമാധാനം എന്നുള്ള രണ്ട് പ്രയോഗങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്ന മേലുള്ള ഭാഗം വായിച്ചു നോക്കിയാൽ അഹരോനും അതുപോലെ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരും ജനത്തെ മുഴുവൻ ആശീർവദിക്കാൻ ഉച്ചരിക്കേണ്ട വാക്കായി ദൈവം നിയമിച്ചു കൊടുത്ത വാക്കാണ്. സ്തോത്രം. ഇസ്രായേലിനെ മുഴുവൻ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ആശീർവദിക്കാനായി മഹാപുരോഹിതന് ഉപയോഗിക്കുന്ന വാക്കാ. സ്തോത്രം. ആ വാക്ക് നോക്കണേ, അത് കൂട്ടിച്ചേർത്ത് അത് ജാതികളുടെയും യഹൂദന്റെയും വന്ദനസ്വരത്തിലെ ആ രണ്ട് ഭാഗങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് സ്തോത്രം ഒരു ക്രിസ്തീയ വന്ദനസ്വരമായി പൗലോസ് ലീഹ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അതും വളരെ ശ്രദ്ധേയമാണ്. ഗ്രീക്കുകാരും റോമാക്കാരും ഉൾപ്പെട്ട റോമാസഭയിൽ ഈ വന്ദനസ്വരം അങ്ങോട്ട് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. മനസ്സിലായെന്നത് വിശ്വസിക്കട്ടെ. ഓരോ ജനസമൂഹങ്ങൾക്കും അവരവരുടേതായ വന്ദനസ്വരങ്ങളുണ്ട്. ആ വന്ദനസ്വരങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് രണ്ട് കൂട്ടരെയും ഒഴിവാക്കാതെ ഇത് രണ്ടും കൂടി കൂടിച്ചേർന്ന ക്രിസ്തുവിനൊരു പുതു മനുഷ്യനായി തീർന്നതാണ് ദൈവ സഭ. കഴിഞ്ഞ ദിവസം നമ്മൾ റോമാസഭയുടെ ആ പ്രത്യേക ഘടനയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അല്പം ചിന്തിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. ജാതികളും യഹൂദന്മാരും ഒരുമിച്ച് സഭയിലുണ്ടായിരുന്നു. ജാതികൾക്കായിരുന്നു പൗലോസ് ലീഹ ഇത് എഴുതുന്ന സമയത്ത് ഒരു വേള മുൻതൂക്കം എന്നുള്ളതും നമുക്ക് അവിടെ വെച്ച് ചിന്തിക്കാൻ കഴിയും. അത് നമ്മൾ ചിന്തിച്ചതാണ്. ഞാൻ മുമ്പോട്ട് പോകുന്നു. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അടുത്തത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തലത്വവും പ്രാപിച്ചത്. അല്പം നീണ്ട ഒരു വാചകമാണ്. നമുക്കതിന്റെ ഭാഗം ഭാഗമായിട്ട് എടുക്കാം. ജഡം സംബന്ധിച്ച് ദാവീദിനെ സന്തതി ജനിച്ചു. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവുമാണ് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. ദാവീദ് പുത്രനാണ്, ദാവീദിന്റെ പരമ്പരയിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. യേശു ക്രിസ്തുവിനെ ദാവീദ് പുത്രൻ എന്ന് ഭക്തിമായി വിളിക്കാൻ നമുക്ക് തിരുവചനത്തിൽ കാണാം. ദാവീദ് പുത്ര, ദാവീദ് പുത്രൻ ഹോശന്ന എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് അത് നിഷേധിച്ചില്ല. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞത് നിഷേധിച്ചില്ല. പക്ഷേ കർത്താവ് തൻ ദാവീദ് പുത്രനാണെന്നുള്ളതിനല്ല ഊന്നൽ കൊടുത്തത്, മനുഷ്യപുത്രൻ എന്നുള്ളതിനാണ് ഊന്നൽ കൊടുത്തത്. സ്തോത്രം. ദാവീദ് പുത്രൻ എന്ന് പറയുമ്പോൾ ഇസ്രായേലുമായി കൂടുതൽ അടുത്ത ബന്ധമുള്ള ഇസ്രായേൽ ജനത്തിന്റെ ഏതാണ്ട് ഒരു കുത്തക എന്നുള്ളൊരു നില ആ ആശയം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് ഊന്നൽ കൊടുത്തത് ദാവീദ് പുത്രൻ എന്നല്ല, പിന്നെ മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ. സ്തോത്രം. നമുക്കറിയാമല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ ഇസ്രായേലിന്റെ ഉദ്ധാരകനായ മശിഹായാണ് യേശു എന്ന് അവതരിപ്പിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദാമ്യകുലത്തിന് മുഴുവൻ സ്തോത്ര ഉദ്ധാരകനായ രക്ഷകനായ മശിഹ എന്നുള്ളതാണ് ലൂക്കോസ് പറയുന്നത്. സ്തോത്രം. യേശു ക്രിസ്തു പ്രാധാന്യം കൊടുത്തത് ഇഷ്ടപ്പെട്ടത് നമുക്ക് എവിടെയെങ്കിലും പറയാം. സ്തോത്രം. മനുഷ്യപുത്രൻ എന്ന വാക്കാണ്. എന്നാൽ ദാവീദ് പുത്രൻ എന്നുള്ളത് തന്റെ ആ മാനുഷികമായ നില, ജഡം സംബന്ധിച്ച് എന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന നിലയിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവം പാപിയായ മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് ഉൾപ്രവേശിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഉറപ്പു നോക്കിക്ക്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, ദാവീദിന്റെ സന്തതി എന്ന് സന്തതിയിൽ നിന്ന് ജനിച്ചു എന്ന് പറയപ്പെടാൻ കർത്താവിന് ഒരു ലജ്ജയുമില്ല. അതാ ദൈവം താൻ അവിടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ദാവീദിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കാം, എന്തോ ഒരു ദോഷം ചെയ്തവനാ അല്ലേ, എത്ര ദോഷം ചെയ്തവനാ, കൊലപാതകവും ജീപ്പിക്കാനോ തെളിവ് നശിപ്പിക്കലും എന്ന് വേണ്ട വഞ്ചനയും ഈ കവർന്നെടുക്കലും ഇതൊക്കെ ചെയ്തവന. പക്ഷേ സ്തോത്രം, പാപത്തോടുള്ള ദാവീദിന്റെ മനോഭാവം ദൈവം ആദരിച്ചു. സ്തോത്രം, ആദരിച്ചിട്ട് ആ പരമ്പരയിൽ പിറക്കുവാൻ കർത്താവിന് പ്രസാദമായി. ഇവിടെ ഇതാണ്, മനുഷ്യവർഗം പാപമംഗലമായി തീർന്നപ്പോഴും ശാപത്തിന് അധീനപ്പെട്ടപ്പോഴും അവരുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് പരിശുദ്ധദൈവം മാറി നിന്നില്ല. നമ്മളാരും അങ്ങനെ ബന്ധപ്പെടുകയില്ല. കർത്താവ് എന്ത് ചെയ്തു? ദാവീദിന്റെ സന്തതിയായി ജനിക്കാൻ പ്രസാദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും അപമാനകരമായ എന്തെങ്കിലും കാര്യമുണ്ടായാൽ ബന്ധുക്കൾ പോലും പിന്നെ അങ്ങ് ഡിസോൺ ചെയ്ത് കളയില്ലേ, തള്ളി പറയും, അവനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളത് അംഗീകരിച്ചല്ല. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. ഹല്ലേലൂയ. ഇവിടെ പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്, ലോകം മുഴുവൻ തള്ളിയാലും കർത്താവ് ഒരിക്കലും ദാവീദിനെ സന്തതിയിൽ ജനിച്ചു. അടുത്തത്, വിശുദ്ധിയുടെ മരിച്ചിട്ട് ഉയർത്തു നിൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് രൂപത്തിന് ശക്തിയോടെ നിർണയിക്കപ്പെടും. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. മത്തായി സുവിശേഷം 4:6 ആറാം വാക്യം ഒന്ന് വായിച്ച് ഇവിടെ നമുക്കൊരു കാര്യം കാണാം. പിശാച് കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ഒന്ന് വായിച്ച് 4:6, മതി മതി മതി, താങ്ക് യു. നോക്കണേ, ദൈവപുത്രൻ എന്ന് ഒരു വലിയ വീരസാഹസം ചെയ്ത് തെളിയിക്കാൻ ആര് പറയുക? നീ ദൈവത്തിനാണെങ്കിൽ ഒന്ന് താഴ്ത്തൊന്ന് ചാടിക്കേ, നീ ദൈവത്തിനാണെന്ന് ഒന്ന് തെളിയിച്ചേ എന്ന് പിശാചോടെ പറയുമ്പോൾ, സ്തോത്രം, കർത്താവ് ഈസി ആയിട്ട് ആ കാര്യം ചെയ്ത് ദൈവത്തിനെന്നുള്ളത് തെളിയിച്ച. അങ്ങനെയല്ല ദൈവത്തിനെന്ന് തെളിയിക്കപ്പെടുവാൻ കർത്താവിന് പ്രസാദമായത്, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ താഴ്ചയിലൂടെ എല്ലാം കടന്നുപോയി. ഹല്ലേലൂയ. മരിച്ച്, അടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റിട്ടാണ് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുവാനിടയായത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം ഇന്നും കേട്ടോ, സ്തോത്രം, വലിയ വീരസാഹസങ്ങളൊക്കെ ചെയ്ത് തന്റെ വല്ലഭത്വം വെളിപ്പെടുത്താനല്ല പ്രസാദിക്കുന്നത്. സ്തോത്രം, പാപത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യവർഗത്തെ ഉയർപ്പിക്കുന്നതിലൂടെയാണ് ദൈവത്തിന്റെ വല്ലഭത്വം ഏറ്റവും വെളിപ്പെടുന്നതെന്ന് മറന്നു പോകരുത്. സ്തോത്രം, അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? സ്തോത്രം, പാപത്തിൽ മരിച്ചു കിടക്കുന്നവൻ, സ്തോത്രം, ആത്മാവിൽ ഉയർത്തി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിൽ കൂടി ഒരു അത്ഭുതം ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ അത്ഭുതത്തിലായിരിക്കണം എന്നും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടായിരിക്കേണ്ടത്. സ്തോത്രം, മറ്റു അത്ഭുതങ്ങളെ പിന്നാലെ പായുന്ന ഒരു സ്ഥിതി നമ്മുടെ ചെറിയ വാക്യം ഞാൻ പറയാനൊരു കാരണമുണ്ട്. അത്ഭുതങ്ങൾ എന്ന് പറയുന്നതിന് പിന്നാലെ മേക്ക് ബിലീഫ് മിറാക്കിൾസ്, പക്ഷെ അതിനെ പറയും ആളുകളും കൂടി ചെയ്യാം, നമ്മൾ അങ്ങനെ ചെയ്യാൻ അത്ഭുതങ്ങൾ. വേദപുസ്തകം പറയുന്ന അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണ്. വേദപുസ്തകം പറയുന്ന അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണ്. ഞാൻ ഒന്ന് ഒന്ന് വിശദീകരിച്ചോട്ടെ, എന്താ ഈ പറയുന്നത്? ഈ അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണെന്ന് പറയുമ്പോൾ അർത്ഥമെന്താ? അടയാളങ്ങൾ അതിൽ തന്നെ പൂർണ്ണമല്ല. അടയാളങ്ങൾ അതിൽ തന്നെ പൂർണ്ണമല്ല. നമ്മൾ റോഡിൽ കൂടി യാത്ര ചെയ്ത് പോകുമ്പോൾ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു ചതുര ബോർഡ്, വെള്ള ചതുര ബോർഡ്, അതിന്റെ നടുക്ക് ഒരു ചുവന്ന വൃത്തവും അതിന്റെ നടുക്ക് ഒരു കുരിശടയാളവും അതിന്റെ താഴെ ഒരു ആരോ മാർക്ക്, എന്തോ മനസ്സിലാവും? അക്ഷരങ്ങളൊന്നും എഴുതിയിട്ടില്ല, നമുക്ക് എന്താ മനസ്സിലാവും? അടുത്തൊരു എന്തോ ഉണ്ട്, ഒരാശുപത്രിയുണ്ട്. അത് ആശുപത്രിയുടെ അടയാളമാണ്. ഇവിടെ ഒരു ആശുപത്രിയുണ്ട്. പ്രിയപ്പെട്ടവര്, ഒരാള് റോഡിൽ വീണ്
മുട്ട എന്ന് കുറച്ച് തൊടിയൊക്കെ പോയി ഈ ബോണ്ടിന്റെ കീഴിൽ വെച്ച് നിന്നുകൊണ്ട് ദേ എനിക്കൊന്ന് ഒരു CT ഇഞ്ചക്ഷൻ തരണേ, എനിക്കൊരു ബാൻഡേജ് കെട്ടണേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇതെല്ലാം കിട്ടുമോ?
അത് ആശുപത്രി അല്ല, അത് ആശുപത്രിയുടെ അടയാളമാണ്. അടയാളം സ്തോത്രം, ഇതാണ് അടയാളം. യേശു ചെയ്ത ഒരൊറ്റ അത്ഭുതവും അതിൽ തന്നെ ഒരു 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 കാര്യമായി അങ്ങ് ഒതുങ്ങാൻ ഉള്ളവായിരുന്നില്ല. അവിടുന്ന് ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്റെ പിതാവ് എനിക്ക് നിവർത്തിക്കാൻ തന്നിരിക്കുന്ന ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ആരാണെന്ന് സാക്ഷ്യം പറയുന്നു. സ്തോത്രം. അപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം എന്തായിരുന്നു? അടയാളങ്ങളായിരുന്നു. അടയാളങ്ങളായിരുന്നു. സ്തോത്രം. കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു. സ്തോത്രം. എന്നാൽ അടയാളങ്ങളുടെ ആ ഭാഗത്തങ്ങ് നിൽക്കാൻ
ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുന്നതായിരുന്നു. സ്തോത്രം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പിശാചു എന്ന് പറഞ്ഞു, ദേ നീ ഈ ഒരത്ഭുതം ചെയ്ത് നീ ദൈവത്തിനാണെന്നൊന്ന് തെളിയിക്ക. ഈ അത്ഭുതം ചെയ്ത് ദൈവത്തിനാണെന്ന് തെളിയിക്കുക അല്ല, പിന്നെ സ്തോത്രം മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ ദൈവത്തിനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുക എന്നുള്ളതാണ് സ്തോത്രം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവങ്ങൾ, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെട്ടു പോയത്, ഞാൻ എത്ര പ്രാർത്ഥിച്ചതാ, ഞാൻ ഉപവസിച്ചതാ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും ദൈവം എന്റെ ജീവിതത്തിൽ ആ അത്ഭുതം ചെയ്തില്ലല്ലോ, അത്ഭുതകരമായ രോഗസൗഖ്യം തന്നില്ലല്ലോ എന്നോർത്ത് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അതല്ല പ്രധാനം. സ്തോത്രം. പാപത്തിൽ മരിച്ചെടുക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് പ്രധാനം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഇനി ആ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു 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 വസ്തുത കൂടെ ഉൾക്കൊള്ളുന്നതാണ്. എന്ത് കാണിച്ചിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? വിശുദ്ധി മരിച്ചിട്ട് ഉയർത്തു നിൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തു ദൈവപുത്രന് നിർണയിക്കപ്പെട്ടു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ആ നിർണയിക്കപ്പെട്ടു എന്നുള്ളതിന് മൂലക്കെഴുതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹോറിസോ എന്ന പദമാണ്. ഹോറിസോ. ഈ ഹോറിസോ എന്ന പദം ഗ്രീക്ക് പദം, അതിന്റെ അർത്ഥം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹോറിസോ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുമ്പോൾ, ദൈവപുത്രൻ നമ്മൾ ഒന്നാം ഭാഗത്ത് തന്നെ അത് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ അതിനെ വളരെ വികലമായി വ്യാഖ്യാനിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത്, പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, നിങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തെ തന്നെ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ പ്രസംഗം, ഒരു വലിയ മതസമ്മേളനം നടത്തിയപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, യേശു ക്രിസ്തു ദൈവത്തിന്റെ, ചോദിച്ചു, എല്ലാവരോടും പറഞ്ഞു, അവരുടെ കൂടെ ആളുകൾ കൂടിയിരിപ്പുണ്ടവർ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. അടുത്തത് മറിയ, യേശുവിന്റെ അമ്മ, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, മറിയ യേശുവിന്റെ അമ്മ. അപ്പോൾ മറിയ ദൈവത്തിന്റെ, എല്ലാരും പറഞ്ഞു, എന്താ പറഞ്ഞു, ഭാര്യ. മറിയ ദൈവത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങ് ചോദിച്ചു, പരിശുദ്ധ ദൈവത്തെ, ആത്മാവായ പരിശുദ്ധ ദൈവത്തെ, ഒരു സാക്ഷിയായ തരിണീമണിയുടെ ഭർതൃപദത്തിലേക്ക് തരം താഴ്ത്തിയ നസ്രാണി പരിശകളെ, നിങ്ങളുടെ ഒക്കെ മേൽ ദൈവത്തിന്റെ കോപം വരുന്നു എന്ന് പറഞ്ഞ് ആകെ അങ്ങ് ചോദിച്ചു. നോക്കണേ, ന്യായമാണെന്നല്ലോ എന്ന് നമുക്കങ്ങ് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനും മറിയ യേശുവിന്റെ അമ്മയുമാണെങ്കിൽ ഈ ന്യായമായിട്ട് അങ്ങനെ അങ്ങ് ചിന്തിക്കാമല്ലോ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ സംബന്ധമായ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്റെ കൂടെ ഒന്ന് വരണേ പറയാം. സ്ത്രീയകത്വത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഈ ഈ ഭാഗത്ത് ആവർത്തിച്ചിട്ട് വരുന്നതുകൊണ്ട് സന്ദർഭമായതുകൊണ്ട് ഞാൻ ചെറിയ വിശദീകരണം പറയുകയാണ്. ഹോറിസോ എന്ന് പറയുമ്പോൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവപുത്രൻ എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് ഏതെങ്കിലും നിലയിൽ താഴെയുള്ള ഒരാളാണ് യേശു ക്രിസ്തു എന്ന ധ്വനി ഉൾക്കൊള്ളുന്ന ഒരു ആശയമല്ല. സ്തോത്രം. പിന്നെ രക്ഷാ പദ്ധതിയോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടേ, മനുഷ്യവർഗത്തിന്റെ രക്ഷാ പദ്ധതിയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം ദൈവപുത്രൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ നിയമിക്കുകയായിരുന്നു എന്ന് പറയാം. അതൊരു നിയമനവുമായി ബന്ധപ്പെട്ടാണ്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ്. സ്തോത്രം. ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലയാളം പറഞ്ഞു വരുന്നത്. നിയമിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. ഒരു ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതാണ് അവന്റെ ആശയം. ഒന്നുകൂടി വ്യക്തമാക്കാം ഈ പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. ഇവിടെ ഒരു ദൈവപുത്രൻ എന്ന പേര് കർത്താവ് സ്വീകരിച്ചത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന പേരായതുകൊണ്ടാണ്. അതായത് പാപപരിഹാരത്തിന് ദൈവം ന്യായ പ്രമാണം നിയമിച്ചു. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന് തലക്കെട്ടിട്ട് പാപപരിഹാരത്തിന് ചെയ്യേണ്ടിയിരുന്ന വ്യവസ്ഥകൾ നമ്പരിട്ടെഴുതി. 10 കൽപ്പനകളും അതിനോട് ബന്ധപ്പെട്ട യാഗങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്പരിട്ട് എഴുതി. എന്നിട്ട് തലക്കെട്ടല്ല, ഇത് ചെയ്യുന്നവർ ഇതിനാൽ ജീവിക്കും എന്ന് നമ്പരിട്ടെഴുതി. ആദാമ്യ കുലത്തിലേക്ക് മിടുമിടുക്കന്മാരായ യഹൂദന്മാരെ തെരഞ്ഞെടുത്ത് അവരെ കൈയിലേൽപ്പിച്ചു. ഇത് ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങളെല്ലാം ഇത് ചെയ്താൽ ഇന്നിന്ന ഉയർച്ച വരാം, തെറ്റിച്ചാൽ ഇന്നിന്ന ശിക്ഷ വരും എന്നെല്ലാം പറഞ്ഞ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഈ രണ്ട് തരത്തിലുമുള്ള പ്രോത്സാഹനം കൊടുത്തു. ചെയ്താൽ ഇന്നിന്ന ഉയർച്ച, ചെയ്തില്ല ഇന്നിന്ന ശിക്ഷ, ഇതെല്ലാം കൊടുത്ത് ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. സ്തോത്രം. പക്ഷേ ആദാമി വർഗത്തിൽ മിടുമിടുക്കന്മാരായ യഹൂദന്മാർക്ക് പോലും അത് നിവർത്തിക്കാൻ കഴിഞ്ഞില്ല, അവരും പരാജയപ്പെട്ടു. ഇത് ഏറ്റുവാങ്ങിയപ്പോൾ ഇത് ചെയ്തോളാം എന്നുള്ള ആ ഉടമ്പടിയോടുകൂടി ഈ പ്രമാണങ്ങൾ ഇസ്രായേൽ ഏറ്റുവാങ്ങിയപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത പേരാണ്, ടൈറ്റിലാണ് ദൈവപുത്രൻ എന്നുള്ളതെന്ന് മറന്നു പോകരുത്. സ്തോത്രം. ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. വായിച്ചാട്ട് പുറപ്പാട് പുസ്തകം 4:22 അതിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയുണ്ട്. പുറപ്പാട് പുസ്തകം 4:22 22-23 വാക്യങ്ങൾ.
കേട്ടോ,
ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ. ഇസ്രായേലിന് ദൈവം കൊടുത്ത പേരാണ്, ടൈറ്റിലാണ്, പദവിയാണ് ദൈവപുത്രൻ, ദൈവത്തിന്റെ ആദ്യജാതൻ. സ്തോത്രം. അവർക്ക് കൊടുത്ത നിയമനം എന്താണ്? പാപപരിഹാരത്തിനുള്ള വ്യവസ്ഥകൾ നിവർത്തിക്കുക. ആ നിയമനം കൊടുത്തുകൊണ്ട് പാപപരിഹാരത്തിനുള്ള വ്യവസ്ഥകൾ നിവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത ടൈറ്റിലാണ്, പദവിയാണ്, സ്ഥാനമാണ് ദൈവ പുത്രൻ. പക്ഷെ അവരവിടെ പരാജയപ്പെട്ടു പോയി. അവരവിടെ പരാജയപ്പെട്ടപ്പോൾ അവര് പരാജയപ്പെട്ടിടത്ത് അന്യായ പ്രമാണം നിവർത്തിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. അതാണ് മത്തായി 5:17 കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായ പ്രമാണത്തെ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു, നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര വന്നത്. ഇസ്രായേൽ പരാജയപ്പെട്ടിടത്ത് ആ ന്യായ പ്രമാണം നിവർത്തിക്കാൻ യേശു ക്രിസ്തു പാപപരിഹാരം സാധിക്കുവാൻ ഇവിടെ വന്നപ്പോൾ ഇസ്രായേലിന് കൊടുത്തിരുന്ന ആ ടൈറ്റിൽ കർത്താവ് അങ്ങ് സ്വീകരിക്കുക. അതാണ് ദൈവപുത്രൻ. അതുകൊണ്ടാണ് സ്തോത്രം ഇസ്രായേൽ കൊടുത്തിരുന്ന വേറൊരു ടൈറ്റിലാണ് യെശയ്യാവിന്റെ പുസ്തകം 5:5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ മുന്തിരിവള്ളി എന്നുള്ള പേര് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിന് ദൈവം കൊടുത്തിരുന്ന ഒരു സ്റ്റാറ്റസ് ആണ്. വായിച്ചോളൂ യെശയ്യാവിന്റെ പുസ്തകം 5:5. മൂന്ന് മുതൽ വായിച്ചോട്ടെ, മൂന്നാം വാക്യം അല്ലെ, ഏഴാം വാക്യം വായിച്ചാൽ മതി. സൈന്യങ്ങളുടെ കേട്ടോ, ദൈവം ഇസ്രായേലിന് കൊടുത്തിരുന്ന സ്റ്റാറ്റസ് ആണ് ഏത്? മുന്തിരി. ഇസ്രായേലിൽ ഞാൻ മുന്തിരി വള്ളി കൊണ്ടുവന്നു, ജാതിക നീക്കളഞ്ഞെ നട്ടു, തടമെടുത്തു, വേരി കെട്ടി, കല്ലുപെറുക്കി കളഞ്ഞു, എല്ലാം ചെയ്തു, ചക്ക കുഴിച്ചിട്ടു, ഗോപുരം പണിതു, മുന്തിരി ഞാൻ കായ്ക്കുമെന്ന് കാത്തിരുന്നു. പക്ഷെ കായ്ച്ചതോ? നോക്കണേ, ഇനി നിങ്ങൾ എനിക്കും എന്റെ മുന്തിരി വള്ളിക്കും ഇടയിൽ വിധിപ്പീൻ. ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇതിന് ഇനി ഞാൻ വേറെ എന്നാ ചെയ്യാൻ? സ്തോത്രം. പക്ഷേ കായ്ച്ചത് കാട്ട മുന്തിരിങ്ങ. സ്തോത്രം. പരാജയപ്പെട്ടു. മുന്തിരി എന്നുള്ള നിലയിൽ അവർ പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടപ്പോൾ സ്തോത്രം, ആ സ്ഥാനത്ത് അവരെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുവാൻ മനുഷ്യപുത്രനായി കർത്താവ് ഇവിടെ വന്നപ്പോൾ കർത്താവ് എടുത്ത അടുത്ത പേരെന്താ? ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാണ്. സ്തോത്രം. നല്ല മുന്തിരി വള്ളിയാണ് ഞാന്. നീ എന്നോട് ചേർന്ന് നിന്നാൽ നിനക്ക് ഫലം കായ്ക്കാൻ കഴിയും. സ്തോത്രം. നല്ല മുന്തിരി. അപ്പോൾ നിയമിക്കപ്പെട്ടു ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിയമിക്കപ്പെട്ടു. ഹല്ലേലൂയ. പിതാവിന് സമനായവൻ. സ്തോത്രം. ത്രിയേകത്വത്തിൽ സമനായവൻ, ത്രിയേക ദൈവത്തിൽ. സ്തോത്രം. പിതാവിനോട് സമനായ ആളത്വമായ പുത്രൻ തമ്പുരാൻ, രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിൽ. സ്തോത്രം. ഇവിടെ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ എന്ന നിലയിൽ നിയമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുക. അത് മനസ്സിലായല്ലോ. സ്തോത്രം. അല്ലേലൂയ. ദൈവപുത്രന് ശക്തിയോടെ നിയമിക്കപ്പെട്ടു. സ്തോത്രം. ആ വാക്ക് ഹോർഹിസോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഭാഗങ്ങളിലെല്ലാം നിയമിക്കപ്പെട്ടു എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഹോർഹിസോ എന്ന വാക്ക് ഒരു ഉദാഹരണം ഒന്ന് 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 വായിച്ചേ. പ്രവർത്തന പുസ്തകം 10:42 42-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 17:31 പ്രവൃത്തി 10:42. കേട്ടോ, നിയമിക്കപ്പെട്ടവൻ. 17:31 കൂടെ വായിച്ചേരെ. അവിടെയും അതേ വാക്ക, നിയമിച്ച പുരുഷൻ മുഖാന്തരം. കണ്ടോ, സ്തോത്രം. ഹോർഹിസോ ദൈവപുത്രൻ ശക്തിയോടെ നിയമിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവപുത്രനാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പരാജയപ്പെട്ടിടത്ത് ഇത് ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ സാക്ഷാൽ ദൈവപുത്രൻ. മനസ്സിലായോ? ദൈവപുത്രനാണെന്നുള്ളത് അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുക, ശക്തിയോട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇതിനെ പല വ്യാഖ്യാതാക്കൾ പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ഞാനീ പറഞ്ഞ വ്യാഖ്യാനമാണ്. സ്തോത്രം. വളരെ ടെക്സ്റ്റൽ ക്രിറ്റിസിസം അനുസരിച്ച് ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭന്മാരായ തിയോളജിയൻസ് അംഗീകരിച്ചിരിക്കുന്ന വിശദീകരണം എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് പല വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നതിൽ ഒന്ന്, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കർത്താവ് നൽകി. ഉയർത്തുന്നേറ്റ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള ശുശ്രൂഷയും ക്രൂശീകരണത്തിന് ശേഷമുള്ള ശുശ്രൂഷയും ഇത് രണ്ടാക്കി തിരിച്ചു. ക്രൂശീകരണത്തിന് മുമ്പുള്ള ശുശ്രൂഷയിൽ തൻ ബലഹീനനായി ശക്തിഹീനനെ പോലെ, മനസ്സിലായില്ലേ, ശുശ്രൂഷിക്കുന്നു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്ത് ശക്തിയോടെ ശുശ്രൂഷിക്കുന്നു. അവർ പറയുന്ന വേറൊരു ന്യായീകരണമുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുവരെ ദാസൻ എന്ന നിലയിൽ, ബലഹീനൻ എന്ന നിലയിൽ കർത്താവിയുടെ ശുശ്രൂഷിച്ചിരുന്നു. അതിനുശേഷം സകല അധികാരവും പ്രാപിച്ചവൻ എന്ന നിലയിൽ ശുശ്രൂഷിച്ചതാണ്. സ്തോത്രം. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. അതുവരെ ആശയമുള്ള ഒരു വ്യാഖ്യാനമാണ്. സ്തോത്രം. അത് നമുക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്തോത്രം. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഒന്നുകൂടി തിയോളജിക്കലായിട്ട് ത്രിയേകത്വ സംബന്ധമായി അതൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കാൻ സഹായകരമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് പറയുകയായിരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇനി വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചു എന്ന് പറയുന്നതും ശ്രദ്ധേയമാണ്. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. ബാക്കി ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ്, എന്നാൽ ഇവിടെ എന്താ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് പറയാം. വേദപുസ്തകത്തിൽ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അല്പം മുമ്പ് അത് വിശദീകരിക്കണം എന്ന് കരുതിയെങ്കിലും വേഗം സമയം കുറവോട്ടെങ്കിൽ വേഗം പോവുകയായിരുന്നു. എന്റെ കൂടെ വന്നാട്ടെ. മൂന്ന് പദങ്ങൾ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ശുദ്ധം, വിശുദ്ധം, പരിശുദ്ധം. മൂലകൃതിയിൽ മൂന്ന് പദങ്ങളാണ്, ഹഗ്നോസ്, ഹാഗിയോസ്, ഹോസിയോസ്. മൂന്ന് പദങ്ങളാണ്. ശുദ്ധം എന്ന് പറഞ്ഞാൽ വെടിപ്പുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. മുൻകഷണ്ടി ഉള്ളവൻ, ശുദ്ധിയുള്ളവൻ, പിന്നെ ശുദ്ധിയുള്ള പക്ഷികൾ, ശുദ്ധിയുള്ള മൃഗങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ശുദ്ധി, ശുദ്ധിയുള്ളവൻ, ഹഗ്നോസ്, അതിന്റെ എതിർപദം അശുദ്ധം. രണ്ടാമത്തത് ഹാഗിയോസ്. ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി, ഒരു കാര്യത്തിനായി മാത്രം മാറ്റിവെക്കപ്പെട്ടത്, അതിന്റെ എതിർപദമാണ് സാമാന്യം. ഞാൻ ഇത്ര പറഞ്ഞല്ലോ, ഹെസ്കിയൽ 44:23 ഉള്ളത് പറഞ്ഞു സാമാന്യം. എന്നാൽ മൂന്നാമത്തത് ഹോസിയോസ് എന്ന പദം, പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ഗുണവിശേഷമാണ്. വെളിപ്പാട് പുസ്തകം 15:4 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആ യഹോവേ ആർ നിന്റെ നാമത്തെ, വായിച്ചു വായിച്ചു, കർത്താവേ,
കർത്താവേ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. ആ നീയല്ലോ ഏക പരിശുദ്ധൻ,
നീയല്ലോ ഏക പരിശുദ്ധൻ, ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. പരിശുദ്ധൻ എന്നതിന്റെ മൂലഭാഷയിലെ വാക്ക് ആ ഹോസിയോസ് എന്ന ഹോസിയോസ്, ഹോസിയോസ് പരിശുദ്ധൻ. അത് ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. പരിശുദ്ധൻ എന്ന വാക്ക് ദൈവത്തെ കുറിച്ച് മാത്രമേ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവമായ ആത്മാവ് എന്ന അതിന്റെ അർത്ഥം. പരിശുദ്ധ ആത്മാവ് ഇപ്പോൾ എങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ടായി. എനിക്ക് വളരെ സ്നേഹവും ക്രൈസ്തവ സമൂഹങ്ങളോടൊക്കെ എനിക്ക് സ്നേഹവും സുവിശേഷത്തോടുള്ള അവരെ അടുപ്പം അനുസരിച്ച് എനിക്ക് മമതയും ഉണ്ട്. മനസ്സിലായല്ലോ സ്തോത്ര. സുവിശേഷത്തോടുള്ള അവരുടെ അടുപ്പം അനുസരിച്ച് എനിക്ക് മമതയും ക്രിസ്തീയ സമൂഹങ്ങളോടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹൃദയത്തോട് അധികം അകന്നല്ലാതിരുന്ന ഒരു സഭാ സമൂഹത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു മേൽപ്പെട്ടക്കാരനെ വാഴിച്ചപ്പോൾ വളരെ സങ്കടം തോന്നി. അറിയാമല്ലോ മേൽപ്പെട്ടക്കാരെയൊക്കെ വാഴിക്കുമ്പോൾ അതിന്റെ വലിയ പ്രധാന ചടങ്ങായി അംശവടിയും താടിയും മുടിയും മടിയും അതിന്റെ എല്ലാ താടിയും മുടികളും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ വലിയ കസേരയിലിരുത്തിയിട്ട് മേൽപ്പെട്ടക്കാർ വന്ന് അവരെ ഉയർത്തും. അറിയാമല്ലോ നിങ്ങൾക്ക്, പൊക്കി മൂന്ന് പ്രാവശ്യം ഹോസിയോസ്, ഹോസിയോസ്, ഹോസിയോസ് എന്ന് വിളിക്കും. ഞാൻ വിചാരിച്ചില്ല ആ സഭാ വിഭാഗം അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ ഈ അടുത്ത സമയത്ത് ചെയ്തപ്പോൾ മൂന്ന് പ്രാവശ്യം ഹോസിയോസ് വിളിച്ചുവെന്ന് പത്രങ്ങൾ പോലും എഴുതി കണ്ടപ്പോ, അയ്യോ പത്രങ്ങൾ എഴുതണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട പദവിയാണ് ഏത്? ഹോസിയോസ്, ഹോസിയോസ്. സർവതായോഗ്യൻ, ലോകത്തിലും തികഞ്ഞവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹോസിയോസ്, മാറ്റപ്പെടാൻ കഴിയാത്തവൻ. അതിന്റെ വർണ്ണനയിലേക്കും ഞാൻ പോകണില്ല. സോ ത്രിപുട്ടികൾ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? വിശുദ്ധിയുടെ ഈ ഒരു സന്ദർഭത്തിൽ മാത്രമേ. സ്തോത്രം. പരിശുദ്ധാത്മാവിന് വിശുദ്ധിയുടെ ആത്മാവ് എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. യേശുക്രിസ്തുവും പരിശുദ്ധ ദൈവമാണ്. സ്തോത്രം. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറഞ്ഞപ്പോൾ പിതാവൊക്കെ പറഞ്ഞപ്പോൾ കർത്താവിനെ നിഷേധിച്ചില്ല. സ്തോത്രം. പരിശുദ്ധനാണ് യേശുക്രിസ്തു, പരിശുദ്ധനാണ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? പരിശുദ്ധനായ കർത്താവ് വിശുദ്ധനായി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. യോഹന്നാൻ സുവിശേഷം 17:19 വാക്യം ഒന്ന് വായിച്ച്, യോഹന്നാൻ 17:19, വിശുദ്ധിയുടെ ആത്മ. യോഹന്നാൻ 17:19 വേഗം വായിക്കണേ. കണ്ടോ, ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിക്കുന്നു പറഞ്ഞു ഒരു കാര്യത്തിനായി മാത്രം എന്നെ മാറ്റിവെക്കുന്നെന്ന്. ഇവർ പൂർണ്ണമായി എനിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ എന്നെ ഇവർക്ക് വേണ്ടി അങ്ങ് മാറ്റിവെക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് തീത്തോസ് 2:14 വായിക്കുമ്പോൾ, തീത്തോസിന്റെ ലേഖനം 2:14 വായിക്കുമ്പോൾ ഒന്ന് എടുത്തെങ്കിലും വായിച്ചാ, തീത്തോസ് 2:14. ആ
തന്നെത്താൻ
നമുക്ക് വേണ്ടി കൊടുത്തു, തന്നെത്താൻ നമുക്ക് വേണ്ടി ഇങ്ങ് കൊടുത്തു, വേർതിരിച്ച് തന്നു. അതാണ് അതിന്റെ അർത്ഥം. തനിക്ക് തന്നെത്താനെ നമുക്ക് വേണ്ടി ഇങ്ങ് വേർതിരിച്ച് തന്നു. അതാണ് എഫേസ്യരിലെ 5-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ ക്രിസ്തുവും സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു, സ്തോത്രം. അതാണ് വിശുദ്ധി. അപ്പോൾ പരിശുദ്ധനായ ദൈവപുത്രൻ ആരായിട്ട് വന്നു? വിശുദ്ധനായി നമുക്കായി തന്നെ തന്നെ ഇങ്ങ് ഏൽപ്പിച്ചു. ഇതുപോലെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, വിശുദ്ധിയുടെ ആത്മാവായി, സ്തോത്രം. യേശു ക്രിസ്തുവിനെ ഒരു ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ഒരാത്മാവായി, സ്തോത്രം. മനസ്സിലായില്ലേ? വന്നു ഒരു ഒരു നിലയിലേക്ക്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഒരു പടി ഇങ്ങോട്ട് നമ്മ മനുഷ്യനോട് ഇങ്ങോട്ട് അടുത്ത് വരികയായി. ഹല്ലേലൂയ. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശു ക്രിസ്തു പരിശുദ്ധനായവൻ ആരായി? വിശുദ്ധനായി വന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവായി, സ്തോത്രം. നമുക്ക് വേണ്ടി ഇന്നിപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ, നമ്മുടെ നമ്മളിൽ വസിക്കുകയാണ്, കാര്യസ്ഥനായി വന്ന് നമ്മളിൽ വസിക്കുകയാണ്. അപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കാര്യത്തിനായി അവനെ നിയമിച്ചതുകൊണ്ട്, യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിനാലാണ്, ശുശ്രൂഷിച്ചത് പരിശുദ്ധാത്മാവിനാൽ. കർത്താവ് പറയുന്നുണ്ടല്ലോ, ദൈവത്വ പദവി ഉപയോഗിച്ച് കർത്താവ് അധികം ഒന്നും ചെയ്തില്ല. അത്ഭുതങ്ങൾ ചെയ്തതൊക്കെ പരിശുദ്ധാത്മാവിനാലാണ്. മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് അത്ഭുതങ്ങൾ ചെയ്തത്. ദൈവം എന്ന ഇതിൽ എന്റെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വളരെ വളരെ കുറവാണ്, ശുശ്രൂഷ വളരെ കുറവ്. ഒന്ന്, ദൈവം എന്ന ലീ ചെയ്ത ഒരു കാര്യം, അധ്വാനിക്കുന്നവരും ആരോഗ്യം എന്റെ അടുക്കൽ കഴിഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് ദൈവം എന്നതിലില്ല. ഏതിൽ നിന്ന്? പാപം ചെയ്ത മനുഷ്യനെ, പോ മനുഷ്യ അധ്വാനിക്ക, മുഖത്തെവിയേർപ്പാട് അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞു ഇറക്കി വിട്ടു. അധ്വാനിക്കാൻ ഏതൊരു ദൈവം മനുഷ്യനെ ഇറക്കി വിട്ടോ? ആ ദൈവം അധ്വാനിക്കുന്നവരും ഭാരചും വരിൻ 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 നിങ്ങളെ ആശ്വസിപ്പിക്കും. അതാ ദൈവം എന്ന നിലയിലാണ് ചെയ്തത്, സ്തോത്രം. പിന്നെ അത്തിയെ ശപിച്ചു. യഹൂദനെ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശേഷപ്പെട്ടവന്റെ പ്രിയജനം എന്ന നിലയിൽ സ്വീകരിച്ചിരുന്നു. ആ പാതിൽ അവരെ തള്ളിക്കളയുകയാണ്. സ്വീകരിച്ചവൻ ദൈവമാണെങ്കിൽ അവരെ തള്ളിക്കളയുന്നതിന്റെ പ്രതീകമായ അത്തിയെ ശപിക്കുന്നതും, സ്തോത്രം, ദൈവം എന്ന നിലയിലാണ്. പിന്നെ അതുപോലെ ദൈവം നിലച്ചത് വേറൊരു കാര്യമാണ്, അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീരെന്ന് പറഞ്ഞു. ഏതെനിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഏതൊരു ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ആത്മചൈതന്യമുള്ളവനാക്കിയോ? സ്തോത്രം. അതേ ദൈവം പാപത്താൽ ആത്മചൈതന്യം നഷ്ടപ്പെട്ട മനുഷ്യനിൽ ആത്മചൈതന്യം തിരികെ കൊടുക്കുവാൻ വന്നവൻ. പാപരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആ അനുഭവം പ്രാപിക്കേണ്ടതിന് അവരുടെ മേൽ ഊതി. ഏതെല്ലാം ഊതിയതിന്റെ കൗണ്ടർ പാർട്ടായിട്ടാണ് ഊതിയത്. സോ നമ്മൾ ദൈവം എന്ന നിലയിൽ ചെയ്ത് ഇങ്ങനെ അപൂർവമായ കാര്യങ്ങളേ ഉള്ളൂ. ബാക്കി അത്ഭുതങ്ങളെല്ലാം മനുഷ്യൻ എന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ചെയ്യുകയാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. സ്തോത്രം. ക്രൂശീകരണം പോലും പരിശുദ്ധാത്മാവിനാലായിരുന്നു. അതാണ് ഇബ്രായലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. അപ്പോൾ നോക്കണേ, സ്തോത്രം, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചാണ് അല്ലേ തൻ ശുശ്രൂഷ ചെയ്തതും, സ്തോത്രം. ആ വിശുദ്ധിയുടെ ആത്മാവായി ഇന്ന് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ പകർന്നിരിക്കുക, നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി ആശയങ്ങൾ, സ്തോത്രം. അതുമായി അപ്പോൾ പരിശുദ്ധൻ എന്നുള്ളതിന് പകരം വിശുദ്ധൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. സ്തോത്രശക്തിയോട് നീക്കം ചെയ്തിരിക്കുന്നതിനാലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും. അവന്റെ നാമത്തിനായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന അവന്റെ നാമത്തിനാകട്ടോ, സ്തോത്രം. ഒരു ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കാമോ? പ്രവർത്തന പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം, അതുപോലെ 1 പത്രോസ് 2:9 വായിച്ചാൽ, സ്തോത്രം. അവിടെ ചില കാര്യം നമുക്ക് കാണാം. പ്രവൃത്തി 15:14 കണ്ടോ, കണ്ടോ, ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ, തന്റെ നാമത്തിനാണ് കർത്താവ് ജാതികളിൽ നിന്ന് എടുക്കുന്നത്, സ്തോത്രം. അതുപോലെ 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോളം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം, സ്തോത്രം. ദൈവം തന്റെ നാമത്തിനായി, തന്റെ മഹത്വത്തിനായി, സ്തോത്രം. ഹല്ലേലൂയ, നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സകല ജാതികളൊന്നും നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് നമ്മള് എനിക്ക് വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ദൈവത്തിനു വേണ്ടി ഞാൻ. പ്രൈസ് ദി ലോർഡ്. മറക്കല്ലേ തന്റെ നാമത്തിനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി ദൈവം, എനിക്ക് വേണ്ടി എന്റെ കാര്യം സാധിക്കാൻ ദൈവം, എന്റെ കാര്യം സാധിക്കണം, എന്റെ ബിസിനസ് നന്നാക്കണം, എന്റെ ജോലിയുടെ കാര്യം നോക്കണം, എന്റെ കൊച്ചിന്റെ കാര്യം നോക്കണം ഒക്കെ ദൈവം നോക്കിക്കോളും. പക്ഷേ നമ്മൾ അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ദൈവത്തിനു വേണ്ടി ഞാൻ, സ്തോത്രം, തന്റെ നാമത്തിനായി സകല ജാതികളെ ഇവിടെ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. സ്തോത്രം. ഈ പൗലോസ് ശ്രീഹായ ഈ റോമാലേഖനത്തെ കുറിച്ചുള്ള ഒരു അലിഗേഷൻ, യാക്കോബൻ ലേഖനവും റോമാലേഖനവും രണ്ടും ഓപ്പോസിറ്റ് ആണെന്നാ. യാക്കോബൻ ലേഖനത്തിൽ നിങ്ങൾ വായിച്ചു, അങ്ങനെ ആദ്യ ലേഖനം യാക്കോബൻ ലേഖനം. യാക്കോബൻ ലേഖനം കൊണ്ട് വായിച്ചാൽ വിശ്വാസം പ്രവർത്തിയാൽ, ഹേ മനുഷ്യ പ്രവർത്തി കൂടാതെ വിശ്വാസം നിർജീവന്ന് നീ നിനക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ചോദിക്കുന്നത് കേട്ടാൽ, പ്രവൃത്തിയാലാണ് അബ്രഹാം തന്റെ മകനെ അർപ്പിച്ചതിനാൽ പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത് എന്നൊക്കെ യാക്കോബ് പറയും. ഇവിടെ പറയും വിശ്വാസത്താൽ നീതീകരണം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ, ഇത് രണ്ടും കൂടെ കോൺട്രഡിക്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇല്ല, കോൺട്രഡിക്ട് ചെയ്യല്ല. ഇവിടെ തുടക്കത്തിലെ പോലീസിയെ പറയുന്നത് എന്താണെന്നറിയോ, എന്താ പറയുക, വിശ്വാസത്തിന്റെ അനുസരണം, വിശ്വാസത്തിന്റെ അനുസരണം. അപ്പോൾ അനുസരണം ഉൾപ്പെട്ട ഒരു നടപടിയാണ് പൗലോസിന്റെ അഭിപ്രായത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അനുസരിക്കാതിരിക്കുന്ന ഒരു വിശ്വാസം വിശ്വാസമല്ല, ശരിയല്ലേ? വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ എന്ത് ചെയ്തിരിക്കും? അനുസരിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് ആൻ ഇന്റലക്ച്വൽ അഫൻസ്. ഇറ്റ് ഇസ് നോട്ട് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഐ ഡു അഗ്രി വിത്ത് ഇറ്റ്, ഓക്കെ, I accept it intellectually. I do accept that. I concur with that view. No, that's not faith. That is vishwasam alla. Illaile vishwasam vastudagalil alla, vishwasam oru vyaktiyila devathe vishwasikkum, devathe vishwasikkum. Stop. Ennude ottu ellaru devathe ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ അനുസരിക്കും. അനുസരിക്കാത്ത വിശ്വാസം അത് വിശ്വാസമല്ല. അതാ യാക്കോബ് പറയുന്നത്. അതിനെ കുറിച്ച് ഇങ്ങനെ പറയും. സ്തോത്രം. റോമാലേഖനത്തിൽ അതിന്റെ റൂട്ടും യാക്കോബ് ലേഖനത്തിന്റെ ഫ്രൂട്ടും കാണാൻ, വിശ്വാസത്തിന്റെ റൂട്ട് ഇവിടെ, മറ്റിടത്ത് അവന്റെ ഫ്രൂട്ട്. സ്തോത്രം. നല്ല ഫലം കാച്ചു നിൽക്കുന്ന ഒരു മരം കണ്ടാൽ അതിന്റെ മൂട്ടിലോട്ട് നോക്കിയിട്ട് നല്ല ചുറ്റും നല്ല ഭംഗിയുള്ള മരവാ, ചുറ്റും ഒരു കല്ലൊക്കെ കെട്ടി പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, അതിന്റെ മൂടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കെട്ടി ഈ മുകളിലോട്ട് നിൽക്കുന്ന ഭാഗമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ മേളിൽ ഈ ഫലം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാണാത്ത ഒരു ഭാഗം അടിയിലുള്ളത് കൊണ്ടാണ്. ഇപ്പൊ റൂട്ട് ഉണ്ടെങ്കിലേ എന്തോ ഉള്ളൂ, റൂട്ടുള്ളൂ. ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകണം. ഫ്രൂട്ട് ഉണ്ടായില്ലെങ്കിൽ റൂട്ട് ഉള്ളതുകൊണ്ട് ഒരു വിശേഷവും ഇല്ല. അതുകൊണ്ട് വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടണം, വിശ്വാസത്തിന്റെ അനുസരണം ഉണ്ടാകണം. സകല ജാതികളുടെയും വിശ്വാസത്തിന്റെ അനുസരണം വരുത്തേണ്ടതിന് കൃപയും. പൗലോസ് ശ്ലീഹാ പറയുന്നു, തൻ കൃപയാലാണ് അപ്പോസ്തലത്വം പ്രാപിച്ചത്. അദ്ദേഹം പല പ്രാവശ്യം പറയുന്നുണ്ട്, സ്തോത്രം, കൃപയാലാണ് തന്റെ അപ്പസ്തോലത്വം തന്നെ പ്രാപിച്ചിരിക്കുന്നതെന്ന്. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലന്റെ പേരിടാൻ യോഗ്യനല്ല. കൃപയും അപ്പസ്തോലത്വം പ്രാപിച്ച, കൃപയാൽ അപ്പസ്തോലത്വം പ്രാപിച്ചു എന്ന് പറയുന്നതാണ് നല്ല പല വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ചില വാക്യം ഒന്ന് വാക്യം ഒന്ന് വായിച്ചേക്കാം. ഒന്ന് കൊരിന്ത്യ പതിനഞ്ച് അധ്യായത്തിലെ ആ വാക്യം തരും, ഒന്ന് വായിച്ചേ. ഒന്ന് കൊരിന്ത്യ 15 9 10 ഒന്ന് വായിച്ചേ. പൗലോസ് ശ്ലീഹാ പറയുന്ന ആ വാക്യം ഒന്ന് കൊരിന്ത്യ 15 വളരെ നന്ദി. കണ്ടോ, അപ്പോസ്തലന്മാർ ഏറ്റവും ചെറിയവൻ, ദൈവസഭ ഉപദ്രവിച്ചതായോണ്ട് അപ്പോസ്തലന്റെ പേരിന് എനിക്ക് യോഗ്യത, പക്ഷെ ഞാനാകുന്നത് കൃപയാലാകുന്നു.
ദൈവം ഒക്കെ നമുക്ക് എപ്പോഴും പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അജ്ഞാനാകുന്നത് നമ്മുടെ ഒരു കഴിവും കൊണ്ടല്ല കേട്ടോ, എന്നും ഏറ്റു പറയണം, എന്നും ദൈവത്തിൽ ഏറ്റു പറയണം, ഞാനാകുന്നത് കൃപയാല, മഹാദൈവത്തിന്റെ വക്താക്കളായി ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ നമുക്ക് എന്നതാ യോഗ്യത, ഒരു യോഗ്യതയുമില്ല. എന്നാൽ പൗലോസേ പറയുന്ന പോലെ കൃപ കൊണ്ടാണ് അപ്പസ്തോലത്വമുള്ളത്, കൃപയാൽ നാം വിശ്വസിച്ചിരിക്കുന്നു, സ്തോത്രം. ആട്ടെ, കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചത് അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ജാതി സകല ജാതികളിൽ നിന്നും ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ജനം, സ്തോത്രം. ആ കൂട്ടത്തിൽ ആരും ഉണ്ട്? റോമക്കാരും ഉണ്ട്, നമ്മളും ഉണ്ടെന്ന് പറയാം. നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു, സ്തോത്രം, നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. പൗലോസ് ശ്ലീഹ റോമരുമായുള്ള തന്റെ ബന്ധത്തിന് ആദ്യത്തെ കാര്യം അവിടെ പറയുക, ദേ ഒരു കാര്യം, സ്തോത്രം, സകല ജാതികളുടെയും ഇടയിലെ അപ്പസ്തോലത്തെ ശിശുവിനെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ സകല ജാതികളിൽ നിന്നും വന്ന കൂട്ടത്തിൽ ആരും ഉണ്ട്? നിങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അപ്പസ്തോലിക ഉത്തരവാദിത്വം ശുശ്രൂഷയും ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ള റോമാക്കാരും പൗലോസും തമ്മിലുള്ള ബന്ധത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ് അവിടെ, സ്തോത്രം. അതിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കും. എനിക്ക് കൃപയാൽ സകലജാതികളിൽ ഇവിടെയുള്ള ഒരു അപ്പസ്തോലത്തെ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സകലജാതികളും വിശ്വാസന അനുസരണത്തിനായി, സ്തോത്രം, ഉളവായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു, സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഇരിക്കും അപ്പസ്തോലിക ശുശ്രൂഷ ഉണ്ട് എന്ന ധ്വനി ആ ഭാഗത്തുണ്ട്, സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്, സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇനി ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെയൊക്കെ വിശദീകരിച്ച് പറയാനുണ്ടെങ്കിലും ഞാനതിലേക്ക് പോകുന്നില്ല. മനപ്പാടമൊക്കെ പഠിച്ചിരിക്കുന്ന പോലായിരിക്കും ഇത്രയും വാക്കേലും, അതെയാ, മലയാളത്തിലൊക്കെ തർജ്ജമ നല്ല ഭംഗിയായിട്ടുണ്ട്, സ്തോത്രം. ഒരു നീണ്ടൊരു വാചകമായിട്ടൊക്കെ കിടക്കുന്നെങ്കിലും അപഗ്രഹിച്ച് പഠിച്ചാൽ വളരെ എളുപ്പമാണ്, സ്തോത്രം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, നമ്മുടെ കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ ഒത്തിരി കാര്യമുണ്ട്, സ്തോത്രം. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവും, ഗോഡ് വേർഡ് ആൻഡ് മാൻ വേർഡ് റിലേഷൻഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്, സ്തോത്രം. നമ്മുടെ കർത്താവായത് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ്. കുറിയോസ് എന്ന അവിടെ ഉപയോഗിച്ച് കർത്താവ്. ഇപ്പോഴും നമ്മളൊരു കാര്യം മറക്കരുത്, ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആളുകൾ രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷകനായി സ്വീകരിച്ചു എന്നതിനേക്കാൾ കർത്താവായി ഏറ്റുപറഞ്ഞു എന്നുള്ളതായിരുന്നു പ്രാധാന്യം. നമ്മൾ പലപ്പോഴും ഇപ്പം രക്ഷകനായി ഞാൻ യേശുവിനെ ഞാൻ ആരായിട്ട് സ്വീകരിക്കുന്നു, രക്ഷകൻ, അങ്ങനല്ല, അത് പോരാ. രക്ഷകനായിട്ടും അടുത്തെന്താണെന്നറിയോ, കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കർത്തൃത്വത്തിന് കീഴിലാണ്, കർത്തൃത്വത്തിന് കീഴിലാണ്. ചുമ്മാ അത് പറഞ്ഞാലും ഒക്കെയല്ല, നമ്മൾ അടുത്ത ഭാഗത്തുണ്ടല്ലോ, അനുസരണം, വിശ്വാസത്തിന്റെ അനുസരണം ഉണ്ടായിരിക്കും. ഇവിടെ ഈ ബന്ധുക്കോസുകാരുടെ കല്യാണം അറിയാമല്ലോ, ചെറുക്കനും പെണ്ണും കയ്യോടെ കൈ പിടിച്ചിട്ട് നിങ്ങളെ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറയത്തേ ഉള്ളൂ. പബ്ലിക്കിൽ ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് പോവല്ല, അത് ഇറ്റ് ഡസന്റ് സ്റ്റോപ്പ് വിത്ത് എ ട്വിസ്റ്റ് ഓഫ് എ ടാങ്ക്. നാക്കുന്ന് വളച്ച് ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് പരിപാടി കഴിഞ്ഞില്ല, ആ ഒരു വാക്ക് പറഞ്ഞോ പിന്നെ ഷീസ് ബൗഡ് അല്ലേ. ഭർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവളുടേതെന്ന് പറഞ്ഞൊരു ജീവിതം ഇല്ല, പിന്നെ അവളുടെ താല്പര്യങ്ങൾക്ക് പ്രസക്തി ഇല്ല, സത്യമല്ലേ. പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ജീവിതമാണ്, സ്തോത്രം. അവന്റെ താല്പര്യങ്ങൾക്കായി വിധേയപ്പെടുന്ന ഒരു 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 രീതി കണവാട്ടിയിൽ കാണാം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് മനസ്സിലായോ, അവന്റെ തിരുഹിതത്തിനായുള്ള ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ടു കൺഫോം, ആർ യു വില്ലിംഗ്, ഹാവ് യു ഗിവൻ യുവർ സെൽഫ് ഓവർ ടു ഗെറ്റ് കൺഫോംഡ് ടു ദ വിൽ ഓഫ് ഗാഡ്? കർത്താവേ, അങ്ങയുടെ തിരുഹിതത്തിനായി, അങ്ങയുടെ തിരുഹിതത്തോട് ഏകീഭവിക്കാനായി ഞാൻ എന്നെ ഇതാ അതാ ദൈവം പഞ്ചപുത്രനും നമ്മുടെ കർത്താവ്. ശരിക്കും എല്ലാവർക്കും എന്റെ കർത്താവാന്ന് പറയാമോ? പറയാമോ? എന്റെ ഭാര്യ എന്റെ ഭർത്താവാന്ന് പറയുമ്പോ സ്തോത്രം, ആ ഒരു വാക്കുണ്ടെങ്കിൽ തീർന്നില്ല, ഒത്തിരി കാര്യം അതിനകത്തുണ്ട്, ഒത്തിരി ഒത്തിരി കാര്യം ഇല്ലേ. എന്തോ ഒരു ഇതൊരു ബന്ധമാണ്,
എക്സ്ക്ലൂസീവ് ബന്ധമാണ്, വേറെ ആരോടും പറയാനൊക്കാത്തൊരു ബന്ധമാണ്. ആ വാക്ക് വേറെ ഭൂമിയിൽ ആരോടും പറയാനില്ല, ശരിയല്ലേ? അതുപോലെ ദൈവം എന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടി ഒരു എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാണ്. അപ്പൊ ഒരു പെണ്ണ്, ഒരു വീട്ടമ്മ അവളുടെ ഭർത്താവ് ഇതെന്റെ ഭർത്താവാണെന്ന് പറയുമ്പോൾ അതിനെത്ര ഗൗരവമുണ്ടോ അതിനേക്കാൾ കൂടി ഒരു ഗൗരവത്തോടുകൂടെ യേശു എന്റെ കർത്താവാണെന്ന് പറയാൻ നമുക്കെല്ലാം കഴിയുന്നുണ്ടേ? എന്റെ ഏരൂയ, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി, വിശുദ്ധ രേഖകളിൽ തന്നെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും, റോമയിൽ ഒത്തിരി റോമയിലുള്ള സകല മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ പ്രിയരെ കുറച്ചു വരിക, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. സ്തോത്രം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിൽ നിന്ന് ജനിക്കുകയും സ്തോത്രം മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും നിയമിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാ, ദൈവത്തിന് വേണ്ടി ഞാനെന്നുള്ള ആശയമാണ്. എനിക്ക് വേണ്ടി ദൈവമേനേക്കാൾ ദൈവത്തിന് വേണ്ടി ഞാൻ, ദൈവത്തിന് വേണ്ടി ഞാൻ. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു, നിങ്ങളെ ദൈവത്തിന് കൊടുക്കുകയായിരുന്നു. ആശയം വ്യക്തമാകാൻ വേണ്ടി പറയുക, പിടിച്ചില്ലേതാ കൊടുത്തേക്കണേ. അടുത്തത്, നിങ്ങളുടെ വിശ്വാസം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കാര്യം പട്ടണത്തിലല്ലേ, തലസ്ഥാന നഗരിയിലുള്ളതല്ലേ റോമാസഭ, തലസ്ഥാന നഗരിയിലുള്ള സഭയെക്കുറിച്ച് ലോകമെല്ലാം സർവലോകത്തിലും പ്രസിദ്ധമായിരിക്കും അവരുടെ വിശ്വാസം സംബന്ധിച്ച് സർവലോകത്തിലും. തലസ്ഥാന നഗരിയിലുള്ള സഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്നതാണ് സ്തോത്രം. അതാ ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. സ്തോത്രം, കാര്യം അവിടെ ഉണ്ട് കേട്ടോ. പൗലോസിന്റെ പ്രാർത്ഥന പറഞ്ഞു, ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കുന്ന എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടമാണേ മതി. റോമിലൊന്ന് പോകാൻ വലിയ ആഗ്രഹം ഉണ്ട്, ഇടപെടാതെ അവരെ ഓർക്കുന്നുണ്ട്. അവിടുത്തെ സഭയെക്കുറിച്ചും അവിടെ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഒത്തിരി കേൾക്കുന്നുണ്ട്. തലസ്ഥാന നഗരി പോയെന്ന് സുവിശേഷം പറയണം വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിലേ ആകാവൂ. ദൈവേഷ്ടത്താൽ നിങ്ങളുടെ അടുക്കലൊന്ന് വരാൻ എപ്പോഴെങ്കിലും ഒന്ന് സാധിക്കണമെന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് എന്തോ ചെയ്തുണ്ട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം കേട്ടോ, നമ്മുടെ മനസ്സിലെ ദുരാഗ്രഹങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഉപാധി ആയിരിക്കില്ല പ്രാർത്ഥന. ദൈവഹിതത്തിനായുള്ള ഏൽപ്പിച്ചു കൊടുക്കലും നമ്മളുടെ താല്പര്യങ്ങളൊക്കെ അപേക്ഷയായി സമർപ്പിക്കുന്നതായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കേട്ടാ പ്രാർത്ഥനയാന്ന് തോന്നുകയല്ല, ദൈവത്തോട് വഴക്ക് പറയാൻ തോന്നുന്നില്ല, ദൈവത്തിൻ്റെ അടുത്ത് ചൂടാകുക എന്ന് തോന്നും. ദേഷ്യന്മാരെല്ലാം ഞാൻ പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം, അങ്ങനാന്നെ നിങ്ങൾ തിരുത്തണം. പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കണം, പ്രത്യേകിച്ച് ഈ പബ്ലിക്കിൽ പ്രാർത്ഥിക്കുമ്പോഴേ, വിശേഷാൽ പബ്ലിക്കിൽ പ്രാർത്ഥിക്കണം. കഴിവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ വടക്ക് നാട്ടിൽ കാണാൻ പോവാണെങ്കിലേ, ഈ തൃശ്ശൂരിന്റെ വടക്കം ഭാഗത്തോട്ടൊക്കെ പോവാണെങ്കിൽ നീ നിന്റെ നിന്നുള്ളതും പറയാതിരിക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ ഓർക്കുന്നൊരിക്കൽ ഞങ്ങൾ ചില യോഗങ്ങളിൽ കൂടെ പോയപ്പോൾ പബ്ലിക്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യോഗമെല്ലാം കഴിഞ്ഞപ്പം കുറെ പേര് തോന്നിച്ചു, അയ്യോ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കുറിച്ചാണോ അത് പറഞ്ഞത്, ദൂരു ബഹുമാനില്ലാത്താലും സംസാരിച്ചില്ലോ എന്ന് പറഞ്ഞു. നീ നിന്റെ ദൈവം, അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പബ്ലിക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ എന്നൊക്കെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, പ്രാർത്ഥനയായിരിക്കും.
കേട്ടോ, തട്ടിക്കാറില്ല. പൗലോസ് പറയുന്നുണ്ട് എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക്. നമ്മുടെ ആളുകളോട് പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുക പറഞ്ഞു ശരിക്കും പ്രാർത്ഥിച്ചേ ചാന്നോ ഇല്ലയോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ കണ്ടോ, ചെയ്യുന്ന ഏതൊരു പ്രസ്താവനയ്ക്കും ദൈവത്തെ സാക്ഷി വെക്കാൻ കഴിയണം. ദൈവം എനിക്ക് സാക്ഷി, എന്റെ ദൈവം സാക്ഷിയാണ് എന്ന് പറയാൻ കഴിയണം. ആ സാക്ഷി എന്ന് പറയുമ്പോൾ ഒരു കരുത്തിന്റെ കാര്യമുണ്ടോ, അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷ ഘോഷണം ഇവിടെ എന്താണ്? ആരാധന. മുഴുജീവിതവും ദൈവനാമ മഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട ആ ജീവിതമാണ് വേദപുസ്തകം പറയുന്ന ആരാധന. നമ്മൾ ഞായറാഴ്ച കൂടി വരുന്നത് വിശുദ്ധ സഭായോഗമായിട്ടാ. ഏകനെ ആരാധനയ്ക്കല്ല കൂടി വരുന്നത്, കാര്യം പോരുന്ന വഴിക്കും നമ്മൾ ആരാധകരാ. ഇത് കഴിഞ്ഞാലും നമ്മൾ ആരാധകരാ. ആരാധന യോഗം ആശീർവാദം പറയുന്നുകൊണ്ട് തീരുന്നത് അല്ല. വ്യക്തമാകുന്നുണ്ടോ? യോഗം ആശീർവാദം പറയുമ്പോൾ യോഗം തീർന്നു, പക്ഷേ എന്ത് തീർന്നില്ല? ആരാധന തീർന്നില്ല. റോഡിലോട്ട് ഇറങ്ങുമ്പോഴും നമ്മളുടെ പെരുമാറ്റം കണ്ടാൽ പണ്ടില്ലേ അയാളുടെ പെരുമാറ്റം, ദൈവമേ ഇത്രയും മാന്യമായി പെരുമാറാൻ അയാളെ സഹായിക്കുന്ന ദൈവമേ നിനക്ക് മഹത്വം, മനസ്സിലായില്ലേ എന്ന് പറയാൻ ഇടയാകത്തക്ക പോലെ വേണം നമ്മളായിരിക്കേണ്ടത്. സ്തോത്രം. പിന്നെയും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം വരുത്തിക്കൊള്ളണം. അല്ലേലൂയ. സ്തോത്രം. അവന്റെ പരിജ്ഞാനത്തിന്റെ സൗരഭ്യം എവിടെ ഇരുന്നാലും പരത്തുന്നവരായിരിക്കും, അതാണ് ആരാധന. സ്തോത്രം. യോഗം കഴിയുന്നതുകൊണ്ട് തീർന്നില്ല. ഈ അടുത്ത സമയം വരെ പെന്തക്കോസ്താര് പറഞ്ഞിരുന്നത് ഞായറാഴ്ച സഭായോഗം എന്നായിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? സഭായത്തിന് പോകാന്നല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ എന്താ പറയുന്നു? ആരാധനയ്ക്ക് പോകാൻ. അയ്യോ, അതിനേക്കാൾ ആ യോഗം പോലും അല്ല ഇപ്പം നമുക്ക് പലപ്പോഴും ആരാധന എന്ന് പറയുന്നത്. ഇച്ചിരി നേരം എഴുന്നേറ്റ് ആർത്ത് തുള്ളി അട്ട കസിച്ച് മറുവാഷ പറഞ്ഞ് കുട്ടി ആവേശം കാണിക്കുന്ന സമയം മാത്രമാണ് അല്ലേ? എനിക്ക് സങ്കടം തോന്നാറുണ്ട് കൺവെൻഷൻ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ. ഈ ആവേശത്തോടുള്ള ആദ്യത്തെ പാട്ടും ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പാട്ടിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന ആള് എല്ലാവർക്കും എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തിയായിരിക്കും നടപടികള്. ഹല്ലേലൂയ. ദൈവം നമുക്ക് നല്ല ആരാധന തന്നതിനാൽ ദൈവം നമുക്ക് ആരാധന തന്നു. അപ്പൊ ആരാധന സ്വീകരിച്ചതാരാ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആരാർക്ക് ആരാധന കൊടുത്തത്? ആരാധ്യൻ, ആരാധകൻ? വെളിവേട് പറയുന്നതിനും ഒരു മര്യാദയുണ്ടല്ലോ. ഇത്രയും നമ്മൾ വെളിവുകേടാകരുത്. ഞാൻ കൂട്ടത്തിൽ അങ്ങ് പറയാണ്, എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവസ്ഥാനിൽ ഒരു വാക്ക് പറയാൻ ധൃതി കൂട്ടല്ലോ. നമ്മൾ ആലോചിച്ച് അവൻ മീതെ ഉയരങ്ങളിൽ സ്വർഗത്തിൽ, നമ്മളിവിടെ താഴെ ഭൂമിയിലുമാണ്. പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. കാര്യം സുവിശേഷ ഘോഷണം പരിശുദ്ധാന്ന് പറഞ്ഞു ചെയ്യണോ? ഒരു ഹാഫ് ഹാർട്ടഡ് വേയിൽ സുവിശേഷം പറഞ്ഞാൽ കേൾക്കുന്നവനോട് ചെയ്യുന്ന അന്യായമാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ കളവ് നിർവഹിക്കുന്ന പോലെ, ഇഫ് യു ഷെയർ ദ ഗോസ്പൽ വിത്ത് സംബഡി ഇൻ എ ഹാഫ് ഹാർട്ടഡ് വേ, വെൽ യു ആർ ഡൂയിങ് എൻ ഇൻജസ്റ്റിസ് ടു ദാറ്റ് പേഴ്സൺ, ബിക്കോസ് ദാറ്റ് ഡെവലപ്സ് ആൻ അവേർഷൻ ടു ദിസ് ഐഡിയ. അവനിൽ ഈ ആശയത്തോടൊരു ഒരു വെറുപ്പുളവാകും. പിന്നെ അവൻ ഒരിക്കലും ഹൃദയം തുറഞ്ഞ് സുവിശേഷം ചുമ കേൾക്കാൻ താല്പര്യം പെട്ടെന്ന് വരികയില്ല. അങ്ങനെ ആകരുത്. ആത്മനിറവിൽ പരിശുദ്ധാത്മ നിയോഗപ്രകാരം വേണം സുവിശേഷം പറയണം. നമ്മൾ സുവിശേഷം പറയുന്നത് കേട്ടാൽ ഈ പറയുന്ന സത്യം തോന്നണം. ഇങ്ങനെ പറച്ചിൽ പണ്ട് ഒരിക്കലും ഞാൻ കേട്ടിട്ടുണ്ട്, വൈ ദ തിയേറ്റേഴ്സ് ആർ ഫുൾ ആൻഡ് ദ ചേർച്ചസ് എംപ്റ്റി എന്ന് രണ്ട് ഒരു ചിന്തകൻ ചോദിച്ചു. ചിന്തകനോട് ചോദിച്ചു, ചോദിച്ചപ്പോ പറഞ്ഞു, വൈ ദ തിയേറ്റേഴ്സ് ആർ ഫുൾ ആൻഡ് ദ ചേർച്ചസ് എംപ്റ്റി. മറുപടി പറഞ്ഞത്, ഇൻ ദ തിയേറ്റർ ദ പ്രസന്റ് സേം തിങ്സ് വിച്ച് ഹാസ് നെവർ ടേക്കൻ പ്ലേസ് ആൻഡ് വിച്ച് കൻ നെവർ ടേക്ക് പ്ലേസ് ആസ് ഇഫ് ഇറ്റ് ഹാസ് ജസ്റ്റ് happened round the corner right there. And in the church they present the eternal truth as if it has never taken place and can never take place. ഒരിക്കലും നടന്നിട്ടില്ലാത്തതും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതുമായ കാര്യം തിയേറ്ററിൽ ഇപ്പോ അങ്ങ് തിരുക്കോണി നടന്ന പോലെ പച്ചയ്ക്ക് പച്ചയ്ക്ക് ഇവിടെ അവതരിക്കുക. എവിടാ? തിയേറ്റർ. പക്ഷെ പള്ളിയിലാവട്ടെ നിത്യമായ സത്യം, ലോകം കണ്ട ഏറ്റവും വലിയ സംഭവം ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുപോലെ ഇൻ ആൻ ഇൻസിപ്പിഡൽ വേ. അതുകൊണ്ട് തിയേറ്റേഴ്സ് ആർ ത്രോങ്ഡ് ടു ഫുൾ, ബട്ട് ദി ചർച്ചസ് ദി ഫ്യൂ റിമെയിൻ വേക്കന്റ്. അല്ലേ? പള്ളികൾ കാര്യമായിട്ട് കിടക്കുക. അങ്ങനെ ആകരുത്. നമ്മൾ സുവിശേഷം പറയുന്ന കേട്ടാൽ, നമ്മൾ പറയുന്നത് സത്യമാണെന്ന് കേൾവിക്കാരൻ അറിയണം. ആത്മാവിൽ ഒരാരാധനയുടെ ഭാഗമായി, എന്റെ ദൈവത്തിന് കഴിക്കുന്ന ആരാധനയുടെ ഭാഗമാണ് ഏത്? സുവിശേഷ ഘോഷണം. സുവിശേഷ ഘോഷണം, സ്തോത്രം. അതുകൊണ്ട് കണ്ണുനീരോടെ സുവിശേഷം പറയണമെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ കൂടെ ഉണ്ടോ? ആ സുവിശേഷം പറയുമ്പോൾ ആ സഹോദരന് വേണ്ടി നിന്റെ ഹൃദയം തുടിക്കണം. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ ആത്മാവിൽ ആരാ ജീവനിക്ക് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി, സമയം കഴിഞ്ഞു തോന്നുന്നു അല്ലെ, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മികവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിക്കും. താൻ എന്തുകൊണ്ട് റോമരെ കാണാൻ ആഗ്രഹിക്കുന്നു, റോമിച്ചാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയുക. ആദ്യം പറയുന്നത് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും തരേണ്ടതിന്. ഇപ്പൊ ആത്മീക വരം വല്ലതും തരേണ്ടതിന് എന്നൊക്കെ പറയുമ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തില് മീൻസ് അതുപോലെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് എഫേസ്യർ 4-ാം അധ്യായത്തിലൊക്കെ പറയുന്ന ഈ കൃപാവരങ്ങളാണോ അവിടെ അർത്ഥമാക്കുന്നത്? അല്ല, കൃപാവരങ്ങളല്ല. കാര്യം പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട് കൃപാവരങ്ങൾ പങ്കിട്ടു കൊടുക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. ദൈവമാണ് കൃപാവരങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ആത്മീയ വരം വല്ലതും തരേണ്ടത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം സ്തോത്രം, ആത്മിക സന്ദേശം പകർന്നു കൊടുത്ത് നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നാണ്. സ്ഥിരീകരണം എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും ആ ഉറപ്പിക്കുക, ബലപ്പെടുത്തുക എന്നാണ് മൂലകൃതിയിലെ വാക്ക്. ബലപ്പെടുത്തുക എന്നാണ് ആത്മീയമായ ബലം നിങ്ങൾക്ക് പകരേണ്ടതിന്. സ്തോത്രം. മനസ്സിലാവുന്നതെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തേണ്ടതിന്, ഉറപ്പിക്കേണ്ടതിന്. അവരെ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞ് അവിശ്വാസിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, വേദപുസ്തകവുമായിട്ട് ചേരുന്ന ഒരു കാര്യം അന്ന് വലിയോ അല്ല, ചേരുന്ന ഒരു കാര്യമല്ല. ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഒരാൾ പറയുമായിരുന്നു, ദേഷ്യമാരല്ല എന്നോട് പറഞ്ഞത്, വടക്കേണ്ടിയല്ലേ പിള്ളേരെ കല്യാണം കഴിപ്പിക്കും, അറിയാമല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ, കൊച്ചു പിള്ളേരുടെ കല്യാണം നടത്തും, ഒരു ആഘോഷമായിട്ട് നടത്തുന്നത്. കല്യാണം നടത്തി കഴിഞ്ഞ പിള്ളേർക്ക് ഇത് എന്നതാ നടന്നെന്ന് പോലും പിള്ളേർക്ക് അറിഞ്ഞുകൂടണം. പിന്നെ ഒത്തിരി പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവര് പ്രായം കല്യാണം കഴിക്കാനുള്ള പ്രായമാകുമ്പം നിങ്ങളെ കല്യാണം നിങ്ങള് കല്യാണം നടത്തിയതാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ ആ കല്യാണം എന്ന് പറഞ്ഞ എന്താണെന്നൊക്കെ അന്നേരം ആവുന്ന മനസ്സിലാക്കാം. അപ്പൊ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് അന്നേരം അത് ഇഷ്ടപ്പെടുകയില്ല. ഏതാ? ചെറുപ്പത്തിൽ ഉപ്പ കുഞ്ഞുങ്ങളായിരിക്കുമ്പം കല്യാണമൊക്കെ നടത്തിയെങ്കിലും പ്രായപൂർത്തിയാകുമ്പോൾ ആ ചെറുക്കനെ വേറൊരു പെണ്ണിനോടും ഈ പെണ്ണിന് വേറൊരു ചെറുക്കനോടും ഒക്കെ ലോകമായിട്ട് പിന്നെ പ്രശ്നമായി അവനെ പിരിഞ്ഞു പോയി. പിന്നെ ഊര് വലക്ക് കൽപ്പിച്ച് രണ്ടുപേരും ഇവിടെ ഒളിച്ചോടിപ്പോയി വല്ല പട്ടണങ്ങളിലും പോയി താമസിക്കുന്ന ഇതൊക്കെ സംഭവിക്കാറ്. ഇവിടെ സർക്കാരത് നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പുസ്തകമായി നിരക്കാത്ത നടപടികളൊന്നും ദൈവപ്രസാദമുള്ളത് അല്ല. ഈ വാക്യം എടുത്തിട്ട് സ്ഥിരീകരണം എന്നൊരു ഉപദേശം ചില ആളുകൾ ചെയ്യുന്നുണ്ട്. അത് പുസ്തകവുമായി നിരക്കുന്ന ഒരു കാര്യമല്ല, അത് വേദപുസ്തകത്തിൽ ചേരുന്നതല്ല. അത് അവരുടെ ആ ചില ധാരണകൾ കൊണ്ടാണ്, അവരുടെ ആ ഒരു ആത്മാർത്ഥതയിൽ നിന്നാണ് അവരുടെ വിചാരം. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴേ അങ്ങ് ചത്തുപോയാൽ മാമോദീസ വെള്ളം മീനില്ലെന്നുള്ളത് കൊണ്ട് ഈ കൊച്ചു നരകത്തിൽ
പോകുമോ എന്നുള്ള പേടി കൊണ്ട് അത് എപ്രാവത്തിനൊക്കെ ഇവർ ചെയ്യുന്നതായത്. പ്രിയപ്പെട്ടവരെ, വേദവസ്ത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കുഞ്ഞുങ്ങൾ തിരിച്ചറിയാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ മരിച്ചുപോയാൽ അവർ നിത്യതയെ കാണും കേട്ടോ, തീർച്ചയായിട്ടും നിത്യതയെ കാണും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ആരും പ്രായമായതുകൊണ്ടാണ് നമ്മൾ ഉത്തരവാദപ്പെടേണ്ടത്. തിരിച്ചറിയാൻ പ്രായം ആയതുകൊണ്ട്, അതിന് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് അവരെ ദൈവഭക്തിയിൽ വളർത്താനായി ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ള ഭക്തിയിൽ വളർത്താനാണ് ഉത്സാഹിക്കണം. എങ്കിലും സ്തോത്രം, തിരിച്ചറിയാൻ പ്രായമാകാതെ അവർ മരിച്ചുപോയാൽ അവർ നിത്യതയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാകും. അതാണ് വെളിപ്പാട് ദിവസം 20 അധ്യായം എടുക്കുമ്പോൾ 9 വാക്യം മുതൽ വായിക്കുമ്പോൾ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരു ഇരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ബാലികാ ബാലന്മാർ മുതൽ ഇവിടം വരെ വൃദ്ധന്മാർ വരെ, ശിശുക്കളില്ല. ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ഉള്ളൂ, ശിശുക്കൾ ആ കൂട്ടത്തിൽ ഇല്ല. നോക്കണേ, മൂലകൃതിയിൽ പ്രായത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ തിരിച്ചറിയാൻ പ്രായമായവർ മാത്രമേ ന്യായവിസ്താരത്തിൽ വരികയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് അങ്ങനെയുള്ളതൊന്നും കാണിക്കുന്നതിനകത്ത് അർത്ഥമില്ല. മാത്രമല്ല അത് പുസ്തകമായിട്ട് നിരക്കുന്ന ഒരു കാര്യം അല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് സ്ഥിരീകരണം എന്ന് പറയുന്നത് അതല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നാണ്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടത് സ്തോത്രം. അത് സമയം കഴിഞ്ഞു പോയെന്ന് എനിക്കറിയാം. എന്റെ വാക്കിവിടെ ഉപസംഹരിച്ചുകൊള്ളട്ടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാളേക്ക് മുമ്പ് ഒരു വേള കർത്താവ് വന്നാൽ സ്തോത്രം, കർത്താവ് യേശുവിനെ കർത്താവ് എന്ന് ഹൃദയപൂർവ്വം നിങ്ങൾ ഏറ്റുമറിഞ്ഞിട്ടുണ്ട്, ഹൃദയപൂർവ്വം. വിശുദ്ധിയുടെ ആത്മാവ് നമ്മളെ അവനായി വേർതിരിക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ ചിന്തയൊക്കെ മീൻസ് വികലമാകരുത്. പല ആളുകളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, പിശാവിനെതിരെ ഒരു ചാമ്പ്യൻ. അങ്ങനല്ല, പിശാവിനെതിരെ ഒരു ചാമ്പ്യനായിട്ടല്ല പരിശുദ്ധാത്മാവിനെ കാണേണ്ടത്. പിന്നെ വേറെ ചില ആളുകൾ ചിന്ത, ആഞ്ഞു പാടാൻ നല്ല ശബ്ദം കൊടുക്കുന്ന അതുമല്ല. ഇതൊക്കെ ഉണ്ട്, ആത്മനിറവൊക്കെ പ്രാപിക്കുന്ന ആളോ അല്ല, ഉച്ചത്തിലൊക്കെ പാടിയൊക്കെ ചെയ്യും, ഇതൊക്കെ സത്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ അതല്ല. പരിശുദ്ധാത്മാവിന്റെ പ്രധാന ശുശ്രൂഷ നമ്മളെ മണവാളനായ കർത്താവിന് വേണ്ടി, അതാണ് വിശുദ്ധീകരിക്കുന്ന ആത്മാവ്. താഴോട്ട് വരുമ്പോൾ റോമാലകൾ തന്നെ പൗലോസ് ശ്ലീഹ ഇത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ പഠിക്കാം. അതെ, നിങ്ങളെ തന്നെ കർത്താവിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, എടുക്കുകയില്ല, വിളിക്കുക. മനസ്സിലായില്ലേ സ്തോത്രം? No forceful recruiting, but there's a call of love. No forceful recruiting. ഇത് അറിയാമല്ലോ, പണ്ട് നിർബന്ധിത മിലിറ്ററി സേവനം, ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് അങ്ങനെയില്ല. പിന്നെന്താ ഉണ്ട്? സ്നേഹം കൊണ്ട് വിളിക്കും. Call of love. Respond ചെയ്താൽ സ്നേഹത്തിന്റെ പരിധി, ആ സ്നേഹത്തിന്റെ പരിധിയുടെ ഓടങ്ങളിലേക്ക് കടക്കുന്നു. പ്രിയമക്കൾ എന്ന പോലെ പ്രിയരായ അച്ചിറകടിക്കുള്ളിലോട്ട് കയറാൻ സ്തോത്രം. ദൈവം നമുക്ക് ഭാഗ്യം തരുന്നു സ്തോത്രം. ഈ രാത്രി നിങ്ങൾ അച്ചിറകടിക്കുള്ളിൽ തന്നെയാണോ എന്ന് ഒരു നിമിഷം ഒന്ന് പരിശോധിക്കുകയും സ്തോത്രം അല്ലേലൂയ സ്തോത്രം. അതിനായുള്ള ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ദിവസം ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വന്ദനം.